الحمد لله وكفى، وسلام على عباده الذين اصطفى، أما بعد، فإن أحسن الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إنا عبادك وبنو عبادك وبنو إمائك، ناصيتنا بيدك، ماض فينا حكمك، عدل فينا قضاؤك. نسألك بكل اسم هو لك سميت به نفسك وأنزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك، أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا إلى جناتك جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها. ബഹുമാനികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, വിശുദ്ധ മദീനവാസികളെ, മറ്റു ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുന്ന വേളയിൽ ആ ഭൂമിയുടെ പവിത്രതയെ കാത്തുസൂക്ഷിച്ച് ജീവിക്കുവാനും ലോകത്തെവിടെ ജീവിക്കുമ്പോഴും ആത്മവളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയും കൊണ്ട് ജീവിക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, നാം ഇവിടെ വർഷങ്ങളായി ഈ സന്ദർഭത്തിൽ സംസാരിച്ചു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെക്കുറിച്ചാണ്, അവരുടെ ജീവിത ചരിത്രത്തെക്കുറിച്ചാണ്, അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞുപോയ ഒരു റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു ഈ വിഷയം നാം തെരഞ്ഞെടുത്തിരുന്നത്. അതിന് നാം ആ സന്ദർഭത്തിൽ കാരണം പറഞ്ഞിരുന്നു. വർഷത്തിൽ ഒരു റബീഉൽ അവ്വൽ മാസം സമാഗതമാകുന്ന വേളയിൽ മാത്രം അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദ്യപ്പെടുത്തിയും കൊണ്ട് അവരെ ബഹുമാനിക്കുന്നു എന്ന പേരിൽ മറ്റു മതസ്ഥരെ അവരുടെ നേതാക്കളെ ബഹുമാനിക്കുന്നതിനോട് തുല്യപ്പെടുത്തിയും കൊണ്ട് ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ മാത്രം അവരെ അള്ളാഹുവിന്റെ റസൂലിനെ അവരുടെ പേരിൽ അറിയപ്പെട്ടതോ അറിയപ്പെടാത്തതോ സ്ത്രീകരിക്കപ്പെട്ടതോ സ്ത്രീകരിക്കപ്പെടാത്തതോ തെളിവ് സഹിതം നമ്മുടെ മുമ്പിലേക്ക് എത്തിയതോ എത്താത്തതോ എന്നൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ സ്തുതികീർത്തനങ്ങളെ പാടിയും കൊണ്ട് ഞങ്ങളും സ്നേഹിക്കുന്നു നബിയെ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ബഹുഭൂരിപക്ഷം മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായം ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കുമെന്നത് അതേ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ലോകത്തോട് നമ്മോടും അന്ത്യമായ അവസാനത്തെ വിടവാങ്ങിയതായ ജീവിതത്തിൽ കളവ് പറയാത്തതായ നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾക്കൊള്ളണമെന്ന അത്യാഗ്രഹം കാരണത്താൽ അഥവാ ഖിയാമത്ത് നാളെ വരേക്കും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പരലോകത്തിൽ സ്വർഗത്തിൽ സുന്നത്തും മിനൽ അവ്വലീന വസുന്നത്തും മിനൽ ആഖിരീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച അതിലും സുന്നത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ആ ഇനത്തിലും പെടാൻ ഭാഗ്യം കിട്ടുന്നതായ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു ഏറ്റെടുത്ത ആ ഇനത്തിൽ ക്യാമത്ത് നാളെ വരേക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ് മുഹമ്മദ് നബിയുടെ സമുദായത്തിലൊരു വിഭാഗം എന്ന് റസൂൽ സന്തോഷവാസ നൽകിയ ആ വിഭാഗത്തിൽ പെടണമെന്ന നിർബന്ധം കൊണ്ടാണ് നാം ആ വിഭാഗത്തിൽ പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് ഖുർആനിലൂടെ ഹദീസിലൂടെ തെളിവ് സഹിതം രക്ഷസഹിതം പഠിക്കാൻ വേണ്ടി നാം മുന്നോട്ട് വന്നതും ക്ഷമ കൈകൊണ്ടുകൊണ്ട് നിങ്ങളിൽ നിന്നിട്ട് പലരും 3 വർഷമായി ഇവിടെ തുടർച്ചയായിട്ട് ഈ വിഷയം കേട്ടുകൊണ്ടേയിരിക്കുന്നവരും ഉണ്ട് എന്നതിനക്കറിയാം. 3 വർഷം എന്ന് പറഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയതിന്റെ ശേഷം എന്നല്ലാതെ നിങ്ങളുടെ മുമ്പിൽ 10 വർഷം മുമ്പേ ക്ലാസ് കേൾക്കുന്നവരുണ്ട് എന്നത് ഞാൻ കാണുന്നുണ്ട്. അവരെ ഞാൻ അവഗണിക്കുന്നതുമല്ല. അള്ളാഹു ഇതെല്ലാം ഒരു ഇബാദത്തായി നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ അപ്പോൾ നാം എന്താണ് പറഞ്ഞു വരുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അവരുടെ ഹിസ്റ്ററി എങ്ങനെയാണ് പറയേണ്ടത്? എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത് പഠിക്കാൻ വേണ്ടിയാണ് നാം യഥാർത്ഥത്തിൽ 3 വർഷം മുമ്പ് തുടങ്ങി വെച്ചതായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിസ്റ്ററി ഇതുവരേക്കും പറഞ്ഞു വരുന്നത്. അപ്പോൾ നാമും മറുവശവുമായുള്ള വ്യത്യാസം, മറ്റു വിഭാഗവുമായുള്ള വ്യത്യാസം എന്താണ്? അവർ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്നു. നാം 3 വർഷമായിട്ട് തുടങ്ങി വെച്ചിട്ട് ഇതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദേശത്ത് കിട്ടിയതായ ഇറങ്ങിയതായ രംഗത്തിലേക്ക് എത്താൻ നമ്മെ കൊണ്ട് സാധിച്ചില്ല. അതും വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടാണ് സാധിക്കാത്തത്. അഥവാ വിശദമായിട്ട് പറഞ്ഞതാണെങ്കിലോ, ഇബ്നു ഖസീർ പറയും പോലെ, മഹാനായ ഇബ്നു ഖസീർ അവരുടെ 12 വാല്യമുള്ള താരീഖ് ഇബ്നു ഖസീർ എന്ന ഗ്രന്ഥത്തിൽ പറയും പോലെയോ, അല്ലെങ്കിൽ മഹാനായ ഇമാം സഹബി അദ്ദേഹത്തിന്റെ താരീഖുൽ ഇസ്ലാം എന്ന 45 വാല്യമുള്ളതായ ഗ്രന്ഥത്തിൽ പറയും പോലെയോ, അല്ലെങ്കിൽ മഹാനായ ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 30 വാല്യമുള്ളതായ താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ആ വിശാലമായ ഇസ്ലാമിന്റെ ആദ്യത്തെ ഹിസ്റ്ററി ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെയോ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബക്കാത്തിൽ പറഞ്ഞതുപോലെയോ, അങ്ങനെ 100 കണക്കിൽ വാല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെയോ നാം ഇവിടെ അള്ളാഹു റസൂലിന്റെ ഹിസ്റ്ററി പറയാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ 3 വർഷമല്ല, ഒരു പക്ഷേ 10 വർഷം നാം ആഴ്ചതോറും ക്ലാസ് എടുത്താലും നമുക്ക് ഇപ്പോൾ എത്തിയിടത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രയും നമുക്ക് പഠിക്കാനുണ്ട് ഈ ഭൂമികളിൽ. പക്ഷെ എനിക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശിച്ച ആ പുതുമുഖങ്ങളോട് നാം പ്രത്യേകിച്ച് ഒസിയത്തെന്നോണം പറയാറുള്ളത് ഞാൻ വീണ്ടും മടക്കി പറയുകയാണ്. അതെന്താണ്? ഈ ക്ലാസ് കൊണ്ടുള്ള ലക്ഷ്യം കഥ പറയലേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ നേരത്തെ കേട്ടതായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഹിസ്റ്ററിയിലേക്ക് എന്റെ മുൻ ക്ലാസ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുവല്ലോ. ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സൂറത്തിന്റെ അവസാനത്തിൽ നമ്മളോട് പറഞ്ഞതാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീഫൻ യുഫ്തറാ വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ. ലഖദ് കാന ഫീ ഖസസിഹിം, നിങ്ങൾ ഈ കേട്ടതായ നബിമാരുടെ ഹിസ്റ്ററികളിലുണ്ട്, ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് ബുദ്ധിജീവികൾക്ക് ധാരാളം പഠിക്കാനുള്ളതായ പഠനാർഹമായ ഭാഗങ്ങളുണ്ട് കൂട്ടരെ. നിങ്ങൾ ഇത് കഥ കേൾക്കാൻ വേണ്ടിയല്ല, രസിക്കാൻ വേണ്ടിയല്ല, ഉല്ലസിക്കാൻ വേണ്ടിയല്ല, ആഹ്ലാദിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ കഥകളും ചരിത്രങ്ങളും നടത്തുന്നത്. അല്ല പറയുകയാണ് മറിച്ച് അതിൽ നിന്നിട്ട് ഉൾക്കൊള്ളേണ്ടതായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. മാക്കാന ഹദീസൻയുസ്തറ, നബിമാരുടെ ഹിസ്റ്ററികൾ കെട്ടുകഥയായിരുന്നില്ല, ഊഹാപോഹമായിരുന്നില്ല. പിന്നെയോ, വലാകിൻ തസ്ദീഖ അല്ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ശൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമിൻ യുഅ്മിനൂൻ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതായ അള്ളാഹു ഇറക്കിയതായ ആ ഗ്രന്ഥങ്ങളിലൂടെയും ആ ഗ്രന്ഥത്തിന്റെ ഉടമകളിലൂടെയും അതാത് കാലഘട്ടത്തിൽ ജീവിച്ചതായ സമുദായത്തിന്റെ ആ വിശദാംശങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവർ പരലോകമോക്ഷം നേടാൻ ഉപയോഗിച്ച മാർഗങ്ങൾ, ഇതെല്ലാം പഠിക്കുക എന്നതാണ് അതിലൂടെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്, അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിലൂടെ നിങ്ങൾ എത്തേണ്ടത്. ولكن تصديق الذي بين يديه وتفصيل كل شيء وهدى ورحمة لقوم يؤمنون كذكركنا بالي إيمان رميس لندنجل أمر سن مارغة لكان قوتر كذا قندت تيندد كرسرن قندت تيندد مولود وبي تشور لك تيندد كي مدكت لك كي مدكت لك تيندد ഏറ്റവും ഭൗതികമായ നേട്ടങ്ങളല്ലാതെ മറ്റൊന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വിഭാഗം അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞിട്ട് ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ തുണ്ട് തുണ്ടാക്കി മുറിച്ചെറിഞ്ഞു പോയതായ മഹാത്മാക്കളുടെ ഹിസ്റ്ററികൾ പറഞ്ഞിട്ട് അവരുടെ കഥനക്കഥകൾ പറഞ്ഞിട്ട് ഒന്നിരിക്കലോ പള്ളക്ക് മുതൽക്കൂട്ട് അല്ലെങ്കിൽ ഹാർമോണിയത്തിനോ മ്യൂസിക്കുകൾക്കോ മുതൽക്കൂട്ട് അല്ലെങ്കിൽ അവരുടെ വീട് വീട്ടിലുള്ളതായ വീട് കയറ്റാൻ പണിയാൻ അല്ലെങ്കിൽ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ ഭൗതിക നേട്ടങ്ങൾ നേടാനുള്ളതായ ആ മാർഗങ്ങളാണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കൾ ഇസ്ലാമിന് വേണ്ടി പാടുപെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് യഹ്യാ നബി അലൈഹിസ്സലാം ഈർച്ചവാളിനേറിയായി എന്ന കഥ കേൾക്കുമ്പോഴും ഈ സക്കരിയാ നബി അലൈഹിസ്സലാമും ഈർച്ചവാളിനോ അല്ലെങ്കിൽ വാളിനോ ഏറിയായി എന്ന് കേൾക്കുമ്പോഴും നബിമാർ കൊല്ലപ്പെട്ടു മഹാത്മാക്കൾ കൊല്ലപ്പെട്ടു എന്നത് കേൾക്കുമ്പോഴും അതെല്ലാം ഇപ്പോൾ ഹാർമോണിയത്തിലൂടെയോ മ്യൂസിക്കുകളിലൂടെയോ അവർ പാട്ടാക്കി മൗലൂദാക്കി മാറ്റിയിരിക്കുകയാണ്. എത്രത്തോളം അല്ലയോ കൂട്ടരേ നിങ്ങൾ പാട്ടും പാട്ടുകളുടെയും മ്യൂസിക്കുകളുടെയും ഉടമകളെ അല്ല, വിനോദാവാസങ്ങളുടെ ഉടമകളെ അല്ല, കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങളിവിടെ ജീവിക്കാവൂ മരിക്കാവൂ എന്ന് കൽപ്പിച്ചതായ അനുശേചനേതാവായ കണ്ണായ കരളായ ഹൃദയമായ എന്റെ വലതുഭാഗത്ത് അന്ത്യവിഷമം കൊള്ളുന്നതായ നമ്മുടെ നേതാവായ നബിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ട് പോലും പറഞ്ഞിട്ട് പോലും സഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ദശക്കണക്കിൽ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും മൗലവിമാർ പ്രസംഗിച്ചിട്ട് പോലും അതിന്റെ ഉടമകൾ തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കുക എന്നതിന്റെ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഹാർമോണിയങ്ങളും മ്യൂസിക്കുകളുമാണല്ലോ കേരളീയർ നടത്തിയത് റബീഉലൗല മാസത്തിൽ. അതും അമുസ്ലിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണല്ലോ നടത്തിയത് എന്നത് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ളതായ ഖേദത്തോടുകൂടി കേൾക്കുന്നതായ കഥകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോൾ ഇത് ഈ ഉള്ളവന് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് മടക്കി മടക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അല്ലയോ മുസ്ലിങ്ങളെ, മദീനവാസികളെ, അള്ളാഹു റസൂലിന്റെ നാട്ടിൽ വരാൻ ചാൻസ് കിട്ടിയവരെ, ഇവിടെ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ടുപോകേണ്ടതായ ഒരു പ്രത്യേക തത്വമുണ്ട്. ആ തത്വം കേരളത്തിൽ മിക്സായതാണ് അഥവാ ക്ലിയറായി കിട്ടാൻ പ്രയാസമുണ്ട്. കേരളത്തിലെന്നല്ല ലോകത്തിൽ എവിടെ നിന്നും കിട്ടാൻ പ്രയാസമുണ്ട്. പക്ഷെ ഇവിടെ ക്ലിയറായി കിട്ടിക്കൊണ്ടേയിരിക്കും. ക്യാമത്തു നാൾ വരേക്കും അത് ക്ലിയറായി നിലനിന്നുകൊണ്ടേയിരിക്കും എന്നത് അള്ളാഹു റസൂലിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞതാണ് അൽ മദീനത്തു മദീനയിൽ ആര് മൗലൂദ് ഒരിയാലും ആര് ഖുറാഫാസ് നടത്തിയാലും ആരും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഏത് ബോട്ടുകൾ അള്ളാഹു അല്ലാത്തവർക്കർത്താലും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള വിഭാഗത്തിന് ഇവിടെ നിലനിൽപ്പ് കൊടുക്കുന്നതല്ല, സ്ഥിരത നൽകുന്നതല്ല. അങ്ങനെയുള്ളവരിൽ നിന്നിട്ട് ഈ ഭൂമിയെ ഒരു കാലത്തിലല്ലെങ്കിൽ മറ്റൊരു കാലത്ത് ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അൽ മദീനത്തു തംസീഹബഹ എന്ന് പറഞ്ഞ അതേ റസൂൽ തന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുകയാണ് അൽ ഹറമാനി യംസിയാനി ഖബസഹുമാ മക്ക മദീന എന്നീ രണ്ട് ഹറം അതിലുള്ള അഴുക്കുകളെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അഴുക്ക് പേരി നടക്കുന്നവരെ നിങ്ങളുടെ ഭൂമി ഇതല്ല, ഇത് അഴുക്ക് പേരി നടക്കേണ്ട ഭൂമിയല്ല. ഇതിൽ നിങ്ങൾ ജീവിക്കുന്ന വേളയിൽ അഴുക്ക് എഴുന്നിട്ട് നിങ്ങൾ ശുദ്ധിയാവേണ്ടതുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. വിശ്വാസ കിട്ടുന്നത് പോലെയുള്ളതായ ചാൻസുകൾ മറ്റു നാടുകളിലും മറ്റു ഗ്രഹങ്ങളിലുമെല്ലാം ഇവിടെ കിട്ടുന്നതായ ചാൻസുകൾ നിങ്ങൾക്ക് കിട്ടിക്കോളണമെന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാടാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇതേ തൗഹീദ്, ഇതേ വിശ്വാസം, ഇതേ ആചാരം അഥവാ ഇസ്ലാമിക ആചാരം എന്താണെന്ന് ലോകത്തിന് കാണിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തിച്ച് കാണിച്ച് തന്നതായ ആ നാടാണ് ഇത്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, ഈ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ ഹിദായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഈ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കിക്കഴിഞ്ഞാൽ, പിന്നെ അതിനെ അട്ടിമറിക്കാൻ, അത് വ്യതിചലിച്ചു പോകാൻ സാധ്യതയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിന്ന് ഹിദായത്ത് പേറാൻ ചാൻസ് കിട്ടിയവരിലൂടെയാണ് കേരളത്തെ ഹിദായത്താക്കാനുള്ള ചാൻസ് നൽകിയത്. ഇവിടെ നിന്ന് ഹിദായത്ത് കിട്ടാൻ ചാൻസ് കിട്ടിയ വരിലൂടെയാണ് ലോകത്തിൽ സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിലേക്ക് ഹിദായത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ചാൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള നാട്ടിലേക്ക് എത്താനുള്ള ചാൻസ് കിട്ടിയവരെ, ഇവിടെ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തിന് നിങ്ങൾ നൽകുന്ന ടാക്സ് ആയിരിക്കണം ഇങ്ങനെയുള്ള ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഇറങ്ങിയ ഖുർആനിലൂടെ ഹദീസിലൂടെ നിങ്ങൾ സത്യത്തിലേക്ക് എത്തുക. നിങ്ങൾ അനാചാരം എന്താണ്, ആചാരം എന്താണ്, ഇസ്ലാമിൽ കയറിക്കൂടിയതായ കരിഞ്ചന്തകൾ എന്താണ്, അല്ലാത്തത് എന്താണ് എന്നത് നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. നാം ഒന്നിരിക്കലോ മുസ്ലിമായിട്ട് മരിക്കാനുള്ളതായ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനുള്ള പ്രശ്നമാണിത്. നിങ്ങൾക്ക് ഈമാനോടുകൂടി മരിക്കണമോ, എന്നാൽ നിങ്ങൾ ബിദ്അത്ത് ചെയ്യരുത് എന്നാണ് നബിഗുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തുകൾക്ക് കൽപ്പിച്ച ഉമ്മത്തുകളോട് കൽപ്പിച്ചത്. നിങ്ങൾക്കറിയാം അല്ലാഹു റസൂലിന്റെ ഹദ്റത്തിലേക്ക് ഉമ്മത്തുകൾ കൂട്ടത്തോടുകൂടി അവരുടെ തൃക്കൈയിൽ നിന്നിട്ട് കൗസർ കുടിക്കാൻ വേണ്ടി വരുന്നതായ രംഗം അത് സഹീഹ് ബുഖാരിയിലാണ് സംഭവം. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയുന്നതാണ്, അല്ലയോ റസൂലേ, ഈ ഭാഗം നിങ്ങളുടെ ഉമ്മത്തുകളാണ്, പക്ഷേ കാനേശ്മാരി ഉമ്മത്തുകൾ, ജനറൽ സർട്ടിഫിക്കറ്റ് ഉമ്മത്തുകൾ, പേര് മാത്രം ചേർത്ത് പറഞ്ഞെന്നതല്ലാതെ നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ചതല്ല നിങ്ങൾ വന്ന ശേഷം അവർ ചെയ്തത്. നിങ്ങൾ മരിച്ചിട്ട് ലോകത്തോട് വീട് വാങ്ങിയതിന്റെ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാത്തതായ ജന്മദിനാഘോഷവും മരണദിനാഘോഷവും ആനപ്പോക്കുകളും അയ്യപ്പന്റെ ആനപ്പോക്കുകൾ പോലോത്ത പോക്കുകളും അതുപോലെ തന്നെ പൂരങ്ങളും നേർച്ചകളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും ചെയ്തിട്ട് ഇസ്ലാമിലില്ലാത്തതിനെ ഇസ്ലാമിന്റെ ചടങ്ങാക്കി മാറ്റിയിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് എഴുതി പ്രചരിപ്പിച്ച് നടന്ന വിഭാഗമാണ്. ഇവർക്ക് നിങ്ങൾ കൗസര കൊടുക്കരുത്, അവരതിന് അർഹരേ അല്ല റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാത്മാക്കളാകുന്ന മലക്കുകൾ പറഞ്ഞിട്ട് ആ മലക്കുകൾ നബിയുടെ കൈ തടുത്തു നിർത്തുന്നതാണ് എന്ന് നബി തന്നെ പറയുന്നു വരാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച്. ഇത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചവർക്കും മരിച്ചവർക്കുമെല്ലാം അനുഗ്രഹീത പുരുഷനായിട്ട് ജീവിച്ച റസൂല് മരിച്ചവർക്ക് ബക്കയിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് എല്ലാ ദിവസവും രാത്രി നബിക്ക് ഉറക്കം വരാറുണ്ടായിരുന്നില്ല, എപ്പോഴും തഹജ്ജുദ് നിസ്കരിച്ചാൽ ഓർമ്മ വരലേ. അവിടെ ഈ മുസ്ലിം ഈ പ്രസ്ഥാനത്തിന്റെ ചില അംഗങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ എന്നതാണ്. അവരുടെ മുമ്പിൽ പോയിട്ട് അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നതായ റസൂല് അവിടെ എത്തുമ്പോൾ എന്റെ മതത്തിൽ കൃത്രിമം വരുത്തിയവരാണ് ഈ ഉമ്മത്തികൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നാശമേ, നിങ്ങൾക്ക് നാശമേ, എന്റെ മതത്തിൽ കൃത്രിമം വരുത്താനോ ഞാൻ കാണിച്ചു തരാത്തത് നിങ്ങൾ ചെയ്യാനോ എന്റെ മതത്തിൽ അങ്ങനെ ചെയ്യാനുള്ള അധികാരം ആരുടെ നിങ്ങൾക്ക് ചെയ്തത്, നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ എന്റെ ഉമ്മത്തികളെ അല്ല, നിങ്ങളുമായിട്ട് ഞാൻ ബന്ധനേ ഇല്ല, കൂടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏക സാക്ഷിയും സുപാർശ്യുമാവേണ്ടതായ നമ്മുടെ കണ്ണായ കരളായ ഹൃദയമായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂറുമാറിക്കളയുന്നതാണ്. ഇങ്ങനെയുള്ള ഗൗരവം, ഇങ്ങനെയുള്ള കാര്യം ഗൗരവത്തോടുകൂടി ഗൗനിച്ചത് കൊണ്ട് തന്നെയാണ് നാം റസൂലിനെ സ്നേഹിക്കണം. പക്ഷേ നാം ഈ കാണിക്കുന്ന രൂപത്തിൽ സ്നേഹിക്കണം. റസൂലിന്റെ മദഹ് പറയണം. എങ്ങനെ? നാം ഈ പറയുന്നത് പോലെ മൂന്ന് വർഷം പറഞ്ഞിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പറയലാരാണ്? അത് ഗാന്ധിജിയുടെ ഉടമകൾ, നെഹ്റുവിന്റെ ഉടമകൾ, പ്രത്യേക പ്രത്യേക രാഷ്ട്രീയ നേതാക്കളുടെ ഉടമകൾ. അവരെക്കുറിച്ച് പറയേണ്ടി വരുന്നു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. കാരണം ആ ഒരു പ്രാവശ്യം മാത്രമാണ് ജനങ്ങൾ അങ്ങനെയുള്ളൊരു ഗാന്ധിജി ലോകത്തുണ്ടായിരുന്നു എന്നത് ഓർക്കൽ. പിന്നെ മറന്നു, പിറ്റേ ദിവസം മറന്നു, പിന്നെ പിറ്റേ ദിവസം അതേ ദിവസം വരണം. അപ്പൊ പത്രത്തിൽ ഫോട്ടോ കാണും, ആ ഗാന്ധിജിയുടെ ജയന്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ ഇവരുണ്ടായിരുന്നു ഓർമ്മ വന്നു. അങ്ങനെ ഓർമ്മിക്കേണ്ട നേതാവല്ല നമ്മുടെ നേതാവ്, മറിച്ച് ഏഴ് ദിവസങ്ങളിലും അഞ്ചൊക്കെ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓടുന്ന വേളയിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ഞങ്ങൾക്ക് ഈ തൗഹീദ്, ഈ വിശ്വാസം, ഈ ആചാരം, ഈ മതം ഞങ്ങളിലേക്ക് എത്തിച്ചു തന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവരുടെ വലിയാപ്പിയായ ഇബ്രാഹിം അലൈഹിസ്സലാമിനും നീ അനുഗ്രഹിക്കണം നേരെ കിതാബേ എന്ന് ഓരോ മുസൽമാനെ കൊണ്ടും ഖിയാമത്ത് നാൾ വരേക്കും 17 പ്രാവശ്യം നിർബന്ധമായിട്ട് നിസ്കരിക്കുന്ന ആറക്കാത്തുകളുടെ അവസാനത്തിലുള്ള അത്തഹിയാത്തുകളിൽ ചെല്ലിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇത് ജന്മദിനത്തിന്റെ ഉടമയല്ല, മരണദിനത്തിന്റെ ഉടമയല്ല, മറിച്ച് ഓരോ ദിവസത്തിലും അല്ലാഹു റസൂലിന്റെ ജന്മദിനം നാം കൊണ്ടാടിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജന്മദിനം എന്താണ്? ഹിദായത്ത് ലോകത്തിൽ പ്രചരിക്കലാണ്. അവരുടെ ജന്മദിനം എന്താണ്? ഇസ്ലാമിൽ ലോകത്തിൽ പ്രഭയായി മാറലാണ്. അവരുടെ ജന്മദിനം മരണദിനം എന്താണ്? ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്നവർക്ക് ഒമാജ അല്ലാലി അഹദിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ അഫ ഇൻ നിത്തഫഹുൽ ഖാലിദൂൻ പറഞ്ഞു, മുഹമ്മദ് നബിയെ ലോകത്താരെയും ഇവിടെ നിത്യമായി ജീവിക്കാൻ ഞാൻ അധികാരം കൊടുത്തിട്ടില്ല, അവകാശം നൽകിയിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെയുള്ള ചാൻസ് ഉണ്ടെങ്കിൽ മുഹമ്മദ് തങ്ങളായിരുന്നു ജീവിക്കേണ്ടത്. നിങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ അഥവാ നിങ്ങൾ മരിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള മറ്റായത്തിൽ പറഞ്ഞല്ലോ എന്ത്, ഇന്നൊക്കെ മയ്യത്തും നിങ്ങൾ മരിക്കേണ്ടവരാണ്, അവരും മരിക്കേണ്ടവർ തന്നെയാണ് എന്നല്ലാഹു പറഞ്ഞല്ലോ. അതേ ആയത്തിനെ സ്ത്രീകരിക്കുന്ന ഈ ആയത്തിൽ അല്ല പറയുന്നു, നിങ്ങൾ മരിക്കുന്നുണ്ടെങ്കിൽ പിന്നാരാണ് ലോകത്ത് ഇവിടെ നിത്യം സ്ഥിരം താമസിക്കാൻ അർഹരുള്ളവരുള്ളത്. അതുകൊണ്ട് അല്ലാഹു റസൂൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പോകണം, നിങ്ങളും പോകണം, അങ്ങനെ എല്ലാവരും പോകേണ്ടതാണ്, എല്ലാവരും പോകേണ്ടവരാണ് എന്നത് പഠിക്കുക എന്നതാണ്. മരണദിനം അള്ളാഹുവിന്റെ റസൂലിന് മരണമുണ്ടായി എന്നത് കേൾക്കുമ്പോൾ മുസ്ലിം ലോകം ഓരോ ദിവസത്തിലും മരണത്തെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. നേതാക്കളുടെ നേതാവ് നമ്മളോട് വിട വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ ജീവിതമായിരിക്കട്ടെ എന്റെ ജീവിത ലക്ഷ്യം, അതിനുവേണ്ടിയായിരിക്കട്ടെ ഞാൻ ജീവിക്കൽ എന്നതായിരിക്കണം. പ്രത്യേകിച്ച് മദീനത്ത് ജീവിക്കുന്ന വേളയിൽ ഇവിടെ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു കുറ്റമല്ല അള്ളാഹുവിന്റെ അടുക്കൽ കക്ഷി കൂടുതലാണ് എന്നത് ഞാൻ ഇവിടെ പലപ്പോഴും ദശക്കണക്കിൽ പ്രാവശ്യം വർഷങ്ങളായിട്ട് മടക്കി പറയാറുള്ളതാണ്. മദീനവാസികളിലുണ്ട് മറദു അനൽ നിഫാഖി, കാഫിറ്റെ മറച്ചു വെച്ച് ജീവിക്കുന്ന വിഭാഗമുണ്ട് എന്നത് എനിക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറയുകയാണ്, ലാ തഅലമഹും, നിങ്ങൾ അവർക്കറിഞ്ഞോളം, അവർ നിങ്ങൾ അവരറിഞ്ഞോളമെന്നില്ല. മദീനയിൽ താമസിക്കുന്ന വേളയിൽ പോലും അള്ളാഹു റസൂലിന്റെ നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഇസ്ലാമിന്റെ ക്യാപിറ്റലിലാണ് ഞാനുള്ളത്, വഹിയറിയ നാട്ടിലാണ് ഞാനുള്ളത്, ഇസ്ലാമിന് വേണ്ടി കഴുത്തു മുറിച്ചു കൊടുത്തതായ, ഇസ്ലാമിന്റെ മുമ്പന്മാരായ, സ്വർഗത്തിന് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തവർ ജീവിച്ചു മരിച്ചു പോയതായ നാട്ടിൽ താമസിക്കുകയാണ് ഞാൻ എന്ന ബോധമില്ലാതെ ചണ്ടികളായി തോന്നിവാസികളായി നമസ്കാരം ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഫിലിംസുകളോ ബ്ലൂ ഫിലിംസുകളോ കണ്ടുകൊണ്ട് വിനോദാഭാസങ്ങളിൽ കുളിച്ചു മുഴുകി തോന്നിവാസങ്ങൾ ചെയ്തിട്ട് ആത്മാക്കളെ ആത്മാവിനെ അശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ കാപ്പട്യത്തിന്റെ ഉടമകൾ മദീനയിലുണ്ട് എന്നത് ലാതാലമഹും, നിങ്ങൾക്ക് അവരറിയുകയില്ല, നഹ്നു നഅലമഹും, നമുക്ക് അവരെ ശരിയായിട്ട് അറിയാമല്ല പറയുന്ന ഖുർആനാണ്. സനുഅസ്ബുഹും മറത്തൈൻ, മദീനയിൽ വന്നിട്ട് പോലും ആ ഭൂമിയുടെ ഭദ്രതയെയും ആ ഭൂമിയുടെ പവിത്രതയെയും ആ ഭൂമിയുടെ ബഹുമാനത്തെയും കാത്തു സൂക്ഷിക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ള വിഭാഗത്തെ ഞാൻ ഡബിൾ ശിക്ഷയാണ് ശിക്ഷിക്കുക. സിംഗിളല്ല, ഡബിളാണ്. മദീനയിൽ തെറ്റ് ചെയ്തവർക്ക് ഡബിൾ ശിക്ഷയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുക, അവർക്ക് അപക്ഷത്തിന്റെ ഉടമകളാണ് എന്ന് പറഞ്ഞ വാക്ക്. മദീനവാസികളെ, ഈ നാട്ടിൽ താമസിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയവരെ, നിങ്ങൾ ഇവിടെ താമസിക്കുന്ന വേളയിൽ വളരെ ഗൌരവത്തോടു കൂടി ഗൗനിച്ചിരിക്കേണ്ടതുണ്ട്. ഈ നാട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച നാടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ നാട്ടിൽ നിന്നൊക്കെ പഠിക്കേണ്ട പഠനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ നാട്ടിലേക്ക് പോകേണ്ടി വരുമ്പോൾ മാതൃകാ പുരുഷന്മാരായി മാതൃകാ വനിതകളായി നാട്ടിലേക്ക് മാതൃകാ മഹതികളായി നാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മുടെ സ്ത്രീ പുരുഷന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി ആണ് നാം സാധാരണ ക്ലാസ് നടത്തുമ്പോൾ മുഖവര നൽകുന്നത്. ഇവിടെ നാം സമ്മേളിക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹ്ക്ക് നൽകേണ്ട ടാക്സ് നാം അടക്കണം. അള്ളാഹ്ക്ക് നൽകേണ്ട ടാക്സ് എന്താണ്? അത് കസീന നൽകുന്നതല്ല. കസീനോട് കസീന്റെ മുമ്പിൽ തെറ്റ് ചെയ്താൽ അത് ചെറിയ തെറ്റാണ്. അള്ളാഹുവിന്റെ അവൻ ബഹുമാനിച്ച് ആദരിച്ച ഈ നാട്ടിനെ ആദരിക്കേണ്ടതുപോലെ ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കാതെ ബഹുമാനിക്കാതെ ഇവിടെ തണ്ടിയായി തോന്നിവാസിയായി എരുമരാഗവും കഴുതരാഗവും കേട്ടിട്ട് ഫിലിംസ് കണ്ടിട്ട് കൈകൊണ്ടുള്ള വ്യതിചാരം, കാലുകൊണ്ടുള്ള വ്യഭിചാരം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം എല്ലാം ചെയ്യും. ചിലപ്പോൾ ഗുഹ്യസ്ഥാനം കൊണ്ടും അത് ചാൻസ് കിട്ടുകയാണെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എന്തിനും ഒരുക്കമുള്ള ലോകത്തിലുള്ള ഏത് ഭൂമിയിലും ചെയ്യുന്നതായ തോന്നിവാസികൾ ചെയ്യുന്നതായ അതേ രൂപത്തിലുള്ളത് അള്ളാഹു റസൂലിന്റെ നാട്ടിലും അള്ളാഹു ബഹുമാനിച്ച കഅബയുടെ പരിസരത്തിലും ചെയ്യാൻ കൂട്ടാ ായ വിഭാഗമുണ്ടല്ലോ, അവരെ അള്ളാഹ് വെറുതെ വിടുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അവരോടുള്ള കോപം അവിടെ എത്തിയാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല മക്കയെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ചെയ്യാൻ കൂട്ടാൻ അതെ, അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് മക്കയെ കുറിച്ച് പറഞ്ഞത്? ആരെങ്കിലും മക്കയിൽ വെച്ചിട്ട് അക്രമം പ്രവർത്തിച്ചാൽ കഠിന കഠോരമായ ശിക്ഷ അവരെ ഞാൻ തീറ്റിപ്പിക്കുക തന്നെ ചെയ്യും. മക്കത്താണ് ഈ പറഞ്ഞത്, മനസ്സിലായില്ലേ? പിന്നെ തെറ്റി ചെയ്താൽ എന്നല്ല പറഞ്ഞത്, ഉദ്ദേശിച്ചാൽ. ഉദ്ദേശിച്ചാൽ മക്കയിൽ വെച്ചിട്ട് ഒരാള് ബോൺ ഷുഗർ വിതരണം ചെയ്യാൻ പ്ലാനിട്ടാൽ, ഫോൺ ചെയ്താൽ, ഏറ്റയച്ചാൽ, ഉദ്ദേശിച്ചാൽ, ടെലിഗ്രാം ചെയ്താൽ, അയച്ചാൽ, അല്ലെങ്കിൽ അയച്ചാൽ, അറബിയാണ് ഫാക്ട്, എന്താണ് ഉദ്ദേശിച്ചാൽ മതി. കഠിനമായ ശിക്ഷ അവനെ ഞാൻ സൃഷ്ടിക്കുമെന്നാണ് അള്ളാഹ് പറയുന്നത്. വെറുതെ വിടൂല അള്ളാഹു. അള്ളാഹുവിന്റെ പതിവ് അങ്ങനെയാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മക്ക കൊണ്ട് പന്താടിയവരെ, മദീന കൊണ്ട് പന്താടിയവരെ പലതരക്കും സൃഷ്ടിച്ചത് ആ ശിക്ഷകൾ. ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലോത്ത ഞാൻ പലതും ഇവരുടെ സംഭവം ആദിമാരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്. ഞാൻ എന്റെ 26 വർഷത്തെ ഇവിടെ നടന്ന ജീവിതത്തിൽ പല തെളിവുകളും ഞാൻ കണ്ടു. ഇവിടെ അള്ളാഹു ഡയറക്റ്റ് അവരെ ശിക്ഷിക്കുന്ന ശിക്ഷ നടപടികൾ തോന്നിവാസികളുടെ മുമ്പിൽ ഏറ്റെടുത്തതായ സംഭവങ്ങൾ. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇവിടെ നിന്ന് നേടേണ്ടതായ ഭൗതിക സമ്പാദ്യം മാത്രം പാടുള്ളതല്ല, അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അതിന് പ്രാധാന്യം നൽകണ്ട എന്നും ഞാൻ പറയുന്നില്ല, ഇസ്ലാമും അത് പറയുന്നില്ല. ولستُ أرست عادة جمع مال ولكن التقي هو السعيد ولستُ أرست عادة جمع مال ولكن التقي هو السعيد ഡോളർ സമ്പാദിക്കുക എന്നത് ഞാനൊരു വിജയമായിട്ട് കാണുന്നേ ഇല്ല എന്നാണ് സലഫ് സാലിഹ്യങ്ങൾ പാടുന്നത്. പിന്നെയോ വലാക്കിന്ന തഖിയ, അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ചാൻസ് ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതു അവനാണ് ബിസിനസ്സിൽ വിജയിച്ചവൻ. എന്തുകൊണ്ട് അള്ളാഹ് പറയുന്നു അക്രമക്കും അതഖാക്കും, നിങ്ങളിൽ അള്ളാഹനടുക്കൽ ഏറ്റവും മാന്യം ഏറ്റവും വയറ്റുള്ള തോലിന്റെ ഉടമയോ അല്ല, ഏറ്റവും ഉയർന്ന പാലസിന്റെ ഉടമയോ അല്ല, പ്രേമത്തിന്റെയോ ചവർലൈറ്റിന്റെയോ ബ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ മാരുതിന്റെയോ ഉടമയോ അല്ല, അതൊന്നുമല്ല. പിന്നെയോ അത്തുക്കാക്കും, നിങ്ങളിൽ ആരാണ് അള്ളാഹനെ കൂടുതൽ ഭയന്നിട്ട് ജീവിക്കുന്നത്, അവനാണ് അള്ളാഹിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും അടുത്തവനും. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിച്ചതായ മഹാത്മാക്കളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷേ ആ ലാസ്റ്റ് പറഞ്ഞത് ഒന്നോ ഒന്നര വർഷമോ മുമ്പായിരിക്കാൻ സാധ്യതയുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കോർട്ടിലേക്ക് ഒരവസരത്തിൽ നേതാക്കൾ ക്യൂ നിന്ന സംഭവം. എന്നിട്ട് ഉമർ കൊട്ടാരമില്ലല്ലോ, ഉമറിന് കുടിലി, അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്നിട്ട് ഉമർ ഓർഡർ കൊടുത്തു കടക്കട്ടെ മുഹാജിരീങ്ങളെന്ന്. മുഹാജിരീങ്ങൾ കടക്കാൻ ആരംഭിച്ച കൂട്ടത്തിൽ അവിടെ ലൈനു നിൽക്കുകയാണ് ആര്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂ സുഫിയാനും സുഹൈലും. അങ്ങനെ അബൂ സുഫിയാനും സുഹൈലും ബേക്കൽ നിൽക്കാണ്, മുസൽമാന്മാരാണ് അവരും, അവർ ഖുറൈശികളും കൂടിയാണ്. പക്ഷെ അവരുടെ നമ്പർ മറന്നില്ല, അവരുടെ ക്യൂവിൽ പേര് വന്നില്ല. പേര് വരുന്നതൊക്കെ മറ്റുള്ളവരുടേതാണ്, അഥവാ അവരെക്കാളും മുമ്പ് ഇസ്ലാം മതം വിശ്വസിച്ചവരുടെ പേരാണ് അകത്തിൽ നിന്നിട്ട് അനൗൺസ് ചെയ്യുന്നത് കടക്കട്ടെ 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 എന്ന്. എന്നിട്ട് അവസാനം അടിമകളുടെ പേര് വരെ വന്നു കൂട്ടത്തിൽ. ആരാണ് അടിമകൾ? കറത്ത് തിളങ്ങുന്ന ഹൃദയം ഈമാൻ കൊണ്ട് തിളങ്ങുന്ന മഹാനായ ബിലാലിന്റെ പേരും വന്നപ്പോൾ അബൂ സുഫിയാൻ ഇങ്ങനെ വറക്കാൻ തുടങ്ങി, എന്താ സുഹൈലേ നമുക്കിത്, ഇവിടെ ഉമറിന്റെ ഈ കൊട്ടാരത്തിലേക്ക് ഈ അടിമകൾ കടന്നിട്ട് കഴിഞ്ഞിട്ടാണോ ഈ കുറേശികളായ നമ്മളെപ്പോലത്തെ മഹാത്മാക്കൾ കടക്കേണ്ട ഗതികേട് വന്നുപോയത് എന്ന് പറഞ്ഞുപോയി അബൂ സുഫിയാൻ. മുസ്ലിമാണ്, സഹാബിയാണ്, പക്ഷേ അദ്ദേഹം ഉമറിന്റെ ആ നീതിയുടെ മുമ്പിൽ പെട്ടെന്ന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സുഹൈൽ ബുദ്ധിമാൻ ായിരുന്നു സുഹൈൽ മറുപടി നൽകി, അല്ലയോ അബൂ സുഫിയാനേ, ഇവിടെ ക്യൂ എത്ര വർഷം നിൽക്കുന്നതിനും എനിക്ക് വിരോധമില്ല, ഉമറിന്റെ കോർട്ടിലേക്കോ അല്ലെങ്കിൽ ഉമറിന്റെ പാർലമെന്റിലേക്കോ ക്യൂ നിൽക്കുന്നതിൽ നാം പിന്തിപ്പോയി എന്നതിൽ എനിക്ക് പ്രയാസമില്ല. പക്ഷേ പരലോകത്തിൽ അള്ളാഹു സുപ്രീം കോർട്ടിലേക്ക് എത്തുമ്പോൾ ഇവരെല്ലാം പോയിട്ട് അവസാനത്തെ പേരുകളിൽ പെട്ടുപോകുമോ സുഹൈലിന്റെ പേര് എന്നതോർത്തിട്ടാണ് അബൂ സുഫിയാനേ ഞാൻ കരയുന്നത്, ഞാൻ ഞെട്ടിപ്പോയത് എന്നല്ലാതെ ഞാൻ ഖുറൈശിയല്ലോ എനിക്ക് നടക്കാൻ പറ്റിയില്ലല്ലോ എന്നതിൽ എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ആർക്കാണ് ഇവിടെ ഉമർ സ്ഥാനം കൊടുത്തത്? ഉമർ സ്വർഗത്ത് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് അള്ള റിസർവേഷൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒഹിയിറക്കിയതായ ഉമർ അവരുടെ പാർലമെന്റിൽ വരേക്കും പ്രവേശിക്കാൻ ആദ്യം സീറ്റ് കൊടുത്തത് ഗ്രാമീ വക കറുത്തവരായ അഥവാ ആഫ്രിക്കക്കാരനായ അടിമയായി ജീവിച്ച വ്യക്തിയായ മക്കത്ത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബാങ്കിക്കാരേക്കാളും മുമ്പ് ആ ഏറ്റവും ഉയർന്ന തറവാട്ടുകാരനായ ഖുറൈശി വംശത്തിൽപ്പെട്ടതായ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ കണ്ടില്ലേ അവിടെ തന്നെ ആ പ്രത്യേക നോട്ടം സഹാബാക്കൾ അവരെ നോക്കിയിരുന്നു. തഖ്‌വ അനുസരിച്ച് അള്ളാഹിലേക്ക് അടുത്തതനുസരിച്ച് പിന്നെ നമ്മുടെ സ്ഥിതി എന്താണ്? സഹാബിയല്ല, താബിഈയല്ല, എന്തുമല്ല. അള്ളാഹ് നമ്മളെ രക്ഷിക്കട്ടെ. അള്ളാഹ് നമുക്കെല്ലാവർക്കും അവരുടെ പിന്നിൽ കൂടിയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളതായ ഒരു ചാൻസ് നൽകുമാറാകട്ടെ. ചുരുക്കത്തിൽ നാം ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നാം ഇവിടെ മൂന്ന് വർഷമായിട്ട് അള്ളാഹു റസൂലിന്റെ ഹിസ്റ്ററി എന്ന സംഭവം ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണ്? നബിയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനാണ്. അതിന്റെ നേരവിജീവിതം ചെയ്യുന്നവർ നബിയെ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ നബിയെ ധിക്ഷരിക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നു, ആക്ഷേപിക്കുന്നു, സാക്ഷി കാണുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവരെ അത് തൊള്ളുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അവരുടെ പ്രവർത്തനം അതാണ് കുറിക്കുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിലാവാൻ വേണ്ടി നൂറുകണക്കിന് പ്രാവശ്യം പറഞ്ഞത് ഒരു ഉദാഹരണമുണ്ടല്ലോ, പുതുമുഖങ്ങൾ മനസ്സിലാക്കിക്കോട്ടെ. എന്ത്? എവിടേക്കെങ്കിലും പോകുമ്പോൾ ട്രെയിൻ മാറിപ്പോകരുത്. ഏത് ട്രെയിന്? തിരുവനന്തപുരത്തിലേക്കാണ് പോകുന്നതെങ്കിൽ മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയാൽ എത്തൂല. എന്തുകൊണ്ട്? വണ്ടി മാറിയതുകൊണ്ട്. വണ്ടി മാറിയാൽ ലക്ഷ്യത്തിലേക്ക് എത്താത്തതുപോലെ അള്ളാഹു റസൂലിന്റെ പ്രീതി നേടണം, അഥവാ അള്ളാഹു റസൂലിന്റെ ജീവിതം ഉൾക്കൊള്ളണം, സുന്നത്ത് ഉൾക്കൊള്ളണം, അള്ളാഹുവിന്റെ പ്രീതി കരകരമാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സുന്നി, ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു അമല് ചെയ്യുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ റസൂല് കാണിച്ചു തരാത്തതും സഹാബാക്കൾ ചെയ്യാത്തതും ഖുർആനിലില്ലാത്തതും ഹദീസിലില്ലാത്തതും ചെയ്തു കൂട്ടിയാൽ അവന്റെ ആ ഉദ്ദേശം നല്ലതായാലും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തൂല. ഞാൻ വണ്ടിയിൽ കയറിയില്ലേ, കാശ് കൊടുത്തില്ലേ, വണ്ടി റെയിൽപാറത്തിൽ ഓടിയില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉദ്ദേശമല്ലോ ലക്ഷ്യം. എവിടെ നീ കയറിയ വണ്ടി ആരുടേത്? മുഹമ്മദ് നബിയുടെ വണ്ടിയിൽ കയറിയോ എന്ന് നിനക്കെത്താം. മുഹമ്മദ് നബിയുടെ വണ്ടിയിലല്ല പിന്നെ നീ കയറിയത്, മറിച്ച് മുസ്ലിങ്ങളുടെ ആചാരം ഹാപ്പി ബർത്ത്ഡേ യു എന്ന് പറയുന്നവരുടെ ആചാരമാണ് നീ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിലോ അവരുടെ കൂടെ പോകേണ്ടി വരും. ഖത്തറിലേക്ക് സൈറിലേക്ക് അള്ള കാത്തിരക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ആചാരമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു തത്വസംഹിതയുണ്ട്, ഒരു ജീവിത പദ്ധതിയുണ്ട്, ഒരു ഖുർആനുണ്ട്, ഒരു മൂലാധാരമുണ്ട്, ഒരു ദൂതനുണ്ട്. അതെല്ലാം അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് അതിന്റെ പിന്നിലെ നടക്കാൻ വേണ്ടിയാണ്, ദേഹയിച്ചയുടെ പിന്നിലാണ് നടക്കാൻ വേണ്ടിയല്ല. ഒന്നിനും കൂടുതലാത്ത അല്പചന്തി ഉപയോഗിച്ച് ചിന്ത ഉപയോഗിച്ചിട്ട് ഇഷ്ടാനുസരണം മതമുണ്ടാക്കാൻ വേണ്ടിയല്ല, ദീനുണ്ടാക്കാൻ വേണ്ടിയല്ല. അള്ളാഹ് എന്താണ് അങ്ങനെയുള്ളവരുടെ കോപ്പം വരാൻ കാരണം? എന്റെ മതത്തിൽ ഞാൻ നൽകാത്ത നിയമം ആരുണ്ടാക്കാനോ? ആരവൻ? ഞാൻ ദൈവം, ഞാൻ അള്ളാഹു, ഞാൻ രാജാഭിരാജൻ, ഞാൻ എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന്റെ ഉടമ, പ്രപഞ്ചത്തിന്റെ ഉടമ, നിങ്ങളെ കെട്ടിച്ചവൻ, നബിമാരെ കെട്ടിച്ചവൻ, എന്റെ ഫുൾ അധികാരമാണ്, ഏക അധികാരമാണ്. എന്ത്? പരമാധികാരമാണ്. എന്ത്? മതം ഉണ്ടാക്കുക, മതം നിയമിക്കുക, അത് നടപ്പിലാക്കണമെന്ന് ഓർഡർ കൊടുക്കുക. അതിൽ നിങ്ങൾ കൈകടത്താനോ, നിങ്ങൾ അത് ഇല്ലാത്തത് ചേർക്കാനോ ആരോ നിങ്ങൾക്ക് അധികാരം തന്നു? ഇല്ല. അധികാരം തരാത്ത കാലത്തോളം അഥവാ തെളിവില്ലാത്ത കാലത്തോളം ഒന്നും തന്നെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞാൽ തീരരുത്. യഹ്തബൂന അന്നഹും യഹ്സിനൂന സുനാ, അവര് ചെയ്യുന്നത് നല്ലതാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ശരിയാവൂല. നല്ലതാണെന്ന് നീയത്തിയത് കാര്യമില്ല. നീയത്തല്ല ഉദ്ദേശം, ചെയ്യുന്നത് നല്ലത് തന്നെ ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുകീർത്തനത്തെ ഇവിടെ പഠിച്ചു വരുന്നത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു റസൂലിന് 35-ാമത്തെ വയസ്സിൽ സഹബത്തെ പുതുക്കി പണിതതായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, ആര്? റസൂല്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം അഥവാ യഥാർത്ഥ അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ ഉടമകൾ ബഹുമാനിക്കുന്നത് പോലെ, ആദരിക്കുന്നത് പോലെ ലോകത്താരും ആദരിക്കുന്നില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നാം അവരെ സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞിട്ടില്ല, പറയുന്നതല്ല, പറയാൻ പാടുള്ളതുമല്ല. അങ്ങനെ പറഞ്ഞു എന്ന് നമ്മെക്കുറിച്ച് വല്ലവരും ആരോപിക്കുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു റസൂലിനെ സാധാരണക്കാരായി കാണുന്നത്. അവരാണ് ഗാന്ധിജിയോട് തുല്യപ്പെടുത്തിയത്, അവരാണ് നാടൻ നേതാക്കളോട് തുല്യപ്പെടുത്തിയത്. നാം പറയുന്നതല്ല, അവരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതത്തിന്റെ ഉടമയാണ്, ആ മതത്തിലുള്ളത് മാത്രമേ അവരുടെ പേരിൽ ചെയ്യാവൂ എന്നേ നാം പറയുന്നുള്ളൂ. അപ്പോൾ നാം അവരെ ബഹുമാനിക്കേണ്ടത് പോലെ ബഹുമാനിച്ച ആളായി മാറുന്നു. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ വെച്ചിട്ട് നുബുവത്ത് കിട്ടുന്നതിന് 35 വർഷമുണ്ട്. കഅബം പുതുക്കിപ്പണിത വേളയിൽ ഹജർ അൽ അസ്വദ് തലസ്ഥാനത്തിലേക്ക് വെച്ച സംഭവം കഴിഞ്ഞ തൊട്ട ക്ലാസ്സിൽ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ വിശദീകരിച്ച് നാം പറഞ്ഞു. അതിൽ നിന്നിട്ട് ലോകർക്ക് അള്ളാഹു ചെയ്ത നൽകിയ സിഗ്നൽ എന്താണെന്ന് നാം പഠിച്ചു. ഈ മനുഷ്യൻ അസാധാരണ മനുഷ്യനാണ്. ഈ മനുഷ്യൻ മക്കാരെല്ലാവരും പരസ്പരം വാള്
എടുത്തിട്ട് പരസ്പരം തല കൊയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ആ രംഗത്തിലേക്ക് എത്തിയപ്പോൾ പോലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്
അൽ അമീൻ വിശ്വസ്തനായ മുഹമ്മദിനായിരുന്നു.
അങ്ങനെയുള്ള മുഹമ്മദ് അസാധാരണ വ്യക്തിയാണ് എന്നത് അവിടെ ജനങ്ങളിടയിൽ വ്യാപകമായി കണ്ടിരുന്നു എന്ന് മാത്രമല്ല അന്നും ഇന്നും എന്നും വളരെ ദുർലഭമായ ചുരുങ്ങിയ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ഉടമകൾ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ റസൂലുള്ളാഹിന്റെ തത്വം പേര് നടക്കുന്നവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാളെ പേര് പറഞ്ഞാട്ടെ
പിന്നെ രണ്ടാമത്താണ് ഓഫത്തിനൊപ്പം ക്രിസ്ത്യാനായിരുന്നു. അതേസമയത്ത് തൗഹീദിൽ തന്നെ അടിയുറച്ച് ജീവിച്ച ഉറക്കത്തതിന് നോഫലിനെ ആക്ഷേപിക്കല്ല കേട്ടോ, അവർ മുസ്ലിമായി മരിച്ചു എന്നെ അഭിപ്രായമുണ്ട്.
ജയ്ദുബനു അമ്രുബനു ഹുസൈൻ സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയ 10 സഹാബാക്കൾ എന്നിട്ട് ഒരാളുണ്ടല്ലോ, അയാളെ പേരെന്താണ്? സയ്യിദ്. സയ്യിദുബനു ആരുടെ മകനാണ്? സയ്യിദുബനു ജയ്ദുബനു അമ്രുബനു ഹുസൈൻ. അപ്പോൾ സയ്യിദിന്റെ വാപ്പ ജയ്ദ് അല്ലാഹ് റസൂലിന് നുബുവത്ത് കിട്ടിയതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. അല്ലാഹ് റസൂലിന് നുബുവത്ത് കിട്ടിയതിന് ശേഷം പരസ്പരം കണ്ടുമുട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ തത്വം പേറിയിട്ട് നടക്കലാണ്. എന്ത്? അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവരെ കണ്ടൂടാ, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ തലകുലിക്കുന്നത് കണ്ടൂടാ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന പൂജ ചെയ്യുന്ന വിഭാഗത്തെ കണ്ടൂടാ, അല്ലാഹു അല്ലാത്തവർക്ക് അറക്കുന്ന വിഭാഗത്തെ കണ്ടൂടാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറത്ത വല്ല ഒട്ടകങ്ങളോ വല്ല മാംസങ്ങളോ അവരുടെ സദസ്സിലേക്ക് എത്തിയാൽ സഫാ കുന്നിന്റെ താഴ്വരയിൽ വെച്ചിട്ട് റസൂലുണ്ടായ സദസ്സിൽ റസൂൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ജയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടു എന്ന് സഹാബാക്കൾ ജാബിർ എന്നാണ് എന്റെ ഓർമ്മ റിപ്പോർട്ട് ചെയ്ത സംഭവം നാം ഇവിടെ ജയ്ദ് ബിൻ അംർ ബിൻ നുഫൈലിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ഇസ്ലാമാകുന്ന മതം മക്കയിൽ വെച്ചിട്ട് പ്രകടമാകുന്നതിന് മുമ്പ് തന്നെ തൗഹീദിൽ അടി ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെയായിരുന്നു മക്കത്ത് അല്ല. മക്കത്തും അതിന്റെ പരിസരത്തിലും ശാമിലും അതിന്റെ പരിസരത്തിലും അതുപോലെ തന്നെ ഇറാഖിലും അതിന്റെ പരിസരത്തിലും എല്ലായിടങ്ങളിലും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളോ അല്ലെങ്കിൽ നേരിട്ടുള്ള മക്കളോ അല്ലെങ്കിൽ പേരെ മക്കളോ ആണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ സ്ത്രീകരിച്ചു പോയതായ എന്നീ സാലിഹ്യങ്ങളായ മഹാത്മാക്കൾ ആദം നബി അലൈഹിസ്സലാമിന്റെ ഡയറക്റ്റ് പേരമക്കളിൽ ഉണ്ടായിരുന്നു. മക്കളുടെ മക്കളിൽ ആ മക്കളുടെ മക്കളിൽ ഉണ്ടായിരുന്നതായ 5 പേരായ മഹാത്മാക്കളാകുന്ന സാലിഹ്യങ്ങളുടെ പേരിൽ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് അവകളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവകൾക്ക് വേണ്ടി നേർച്ചയാക്കുകയും മറക്കുകയും ചെയ്തിട്ട് ജീവിച്ചവരായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടുമുക്കാൽ ഭാഗം മനുഷ്യന്മാരുടെയും സ്ഥിതി അതായിരുന്നു അവർ ചെയ്തതായ തെറ്റ് എന്ന് സഹേൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നാം ഇവിടെ ദശക്കണക്കിൽ പ്രാവശ്യം ദശക്കണക്കിൽ വർഷങ്ങളായിട്ട് സ്ഥാപിച്ചു കിടന്ന യാഥാർത്ഥ്യമാണ്. അക്കൂട്ടത്തിൽ സുരക്ഷിതനായിട്ട് ജീവിക്കാനുള്ള ചാൻസ് കൊടുത്ത ഒരാളാണ് ആര്? ജൈദുബ്നു അംറുബ്നു നുഫൈൽ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇവിടെ മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ പറഞ്ഞതായിരുന്നു, റബ്ബൻ വാഹിദൻ അം അൽഫ റബ്ബിൻ അദീനു ഇദാ തഖമത്തിൽ ഉമൂറു عزلت الذلات والعزى جميعا كذلك يفعل الجلد الصبور فلا عزى أدين ولا ابنتيها ولا صنمي بني أمر حذور ജനങ്ങൾ കാട്ടുന്നതുപോലെ ലാത്തേയും ഉൽജയെയും ആയിരക്കണക്കിന് ബിംബത്തിനെയും ഞാൻ പൂജിക്കാൻ നടക്കുകയാണ് ചെയ്യേണ്ടത്. എന്തൊരു വിഡ്ഢിത്തമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് വരിക, ഞാൻ ചെയ്തവനായി മാറുക. ഒരു കാലത്തും എനക്ക് അത് ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. നീണ്ട സംഭവമാണ്, ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങുന്നില്ല. അദ്ദേഹം അവസാനം പറയുകയാണ്, ولكن عبد الرحمن ربي ليغفر ذنبي الرب الغفور رب الغفور അദ്ദേഹത്തിന് ഈ ബഹുദൈവ വിശ്വാസികളെ കണ്ടു ജയിക്കാൻ പറ്റിയില്ല എന്നാണ്. നുബുവത്ത് കാണാത്ത, നുബുവത്തുമായിട്ട് ഇടകലരാത്ത, തൗഹീദ് ശരിക്ക് ഉൾക്കൊള്ളാനൊരു നബിയെ കാണാത്ത മനുഷ്യന്മാരേക്കും പ്രകൃതിയാ തോന്നി ഇവിടെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന പരിപാടി ഉചിതമല്ല മനുഷ്യന് എന്നത് ആ ബുദ്ധിയിലേക്ക് അദ്ദേഹം എത്തി. അല്ലാഹു റസൂൽ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്? എന്താ പറഞ്ഞത്? സ്വയം ഉമ്മത്തായിട്ട് അദ്ദേഹം ഒരു സമുദായമായിട്ട് വരുന്നതാണ് പരലോകത്തിൽ എന്നാണ്. ഉമ്മത്തൻ വാഹിദ തനിച്ച് അദ്ദേഹം ഒരു സമുദായം എന്ന് പറഞ്ഞ ഒരു സമുദായം ചെയ്യേണ്ട ജോലി അദ്ദേഹം ചെയ്തതുകൊണ്ട് തന്നെ ഒരു സമുദായം ചെയ്യേണ്ട ജോലി അദ്ദേഹം ചെയ്തതുകൊണ്ട് തന്നെ. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ മകൻ സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ വിട്ട് റിസർവേഷൻ ചെയ്യപ്പെട്ടതായ മകന് ഒരവസരത്തിൽ റസൂലിനോട് ചോദിക്കാൻ കൂടി ഉണ്ടായി, എന്റെ വാപ്പയുടെ സ്ഥിതി എന്താണ് റസൂലെ എന്ന്. അങ്ങനെ ആ മഹാനവറുകൾ വന്നിട്ട് ചോദിക്കുകയുണ്ടായി, അല്ലയോ ഉമറേ, നിങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാമോ എന്ന്.
അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, നിങ്ങളുടെ വാപ്പ സ്വർഗത്തിലാണ് എന്ന്. നിങ്ങളുടെ വാപ്പ സ്വർഗത്തിലാണ് എന്ന് ആരോടാണ്? നബിയത്ത് കാണാത്ത, നബിയെ കൊണ്ട് വിശ്വസിക്കാൻ, നേരിട്ട് വിശ്വസിക്കാൻ ചാൻസ് കിട്ടാത്ത, പക്ഷെ തൗഹീദ് സംരക്ഷിക്കാൻ സാധിച്ചതുകൊണ്ട്.
അതുകൊണ്ട് നമുക്ക് ഇവിടെ പണ്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും പറയാനുള്ളതും, നമ്മൾ എന്നിട്ട് അഥവാ എന്ത് തെറ്റ് ചെയ്തു വന്നു പോകുകയാണെങ്കിലും ഷിർക്കാണോ അല്ലേ എന്ന് തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ളതായ, ഷിർക്കായി പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പലരും പറയാറുള്ളതായ
ഒരു അപകടത്തിലും പെട്ടുപോകരുത്.
അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോയാൽ രക്ഷയില്ലേ? ഇല്ല. ബാക്കിയുള്ളതെല്ലാം രക്ഷ കിട്ടാൻ ചാൻസ് ഉള്ളതായ തെറ്റുകളാണ്.
അള്ളാഹു അത് സൂക്ഷി ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്കൂട്ടത്തിൽ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് അനിസ്ലാമികമായ ആചാരങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നബിയെ ആ ഇലാഹിയായ പ്രത്യേക നോട്ടത്തോടുകൂടി ശിക്ഷണത്തോടുകൂടിയാണ് മക്കയിൽ അള്ളാഹു വളർത്തുന്നത്. എപ്പോൾ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായി അതിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നിട്ട് നുബുവത്തിന് മുമ്പ് ഷിർക്കോ കുഫ്റോ ഉണ്ടായിട്ടേയില്ല. അത് ഇജ്മാ ആണ്. അതുപോലെ തന്നെ വന്തോഷങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് നുബുവത്തിന് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടേ ഇല്ല. അതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. മനസ്സിലായില്ലേ? അപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇസ്മത്ത് നൽകി. എന്താണ് മഅസൂം എന്ന് പറഞ്ഞാൽ? അള്ളാഹ് സൂക്ഷിച്ചു, അള്ളാഹ് സംരക്ഷിച്ചു, അള്ളാഹ് കാത്തു സൂക്ഷിച്ചു എന്നാണ്. ദീർഘത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാ കാത്തു സൂക്ഷിച്ചത്? അല്ലേ, നബിയോട് പറഞ്ഞില്ലേ അബ്ബാസ് എന്ത് പറഞ്ഞു? ആ തുണിയെടുത്തിട്ട് നീല വെച്ചേക്കും, എന്തിനാ മുണ്ടെടുക്കുന്നതും? മക്ക കാഫിറുകൾ കാട്ടാറുള്ളത് പോലെ മുണ്ടെടുത്ത് നീല വെച്ചാല് കല്ലേറ്റി പേടി പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് തടുക്കെ നീക്കാൻ വേണ്ടി നോക്കിയപ്പോ അള്ളാഹിന്റെ ഇലാഹിയായ സംരക്ഷണം വന്നു. നബി ബോധസ്ഥനായി വീഴുന്നു. പെട്ടെന്ന് ഇത് നബി മുണ്ടെടുത്ത് ഉടുക്കുന്നു. നബിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടവരല്ല എന്ന്. മരണം വരെ പിന്നെ അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു സംരക്ഷിക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി വാസങ്ങളെ. കണ്ടില്ലേ ഒരവസരത്തിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് സഹീഹ് ഹദീസിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് യുവാക്കളോട് കൂടി ഇരിക്കുമ്പോൾ ഒരവസരത്തിൽ തോന്നി, എന്താണ് അവിടെ പാട്ട് കച്ചേരി നടക്കുന്നില്ലേ? മക്കത്തൊരു വീട്ടിൽ കല്യാണം നടക്കുകയാണ്. അവിടെ ശബ്ദ കോലാഹലങ്ങൾ മന്ദളങ്ങളുണ്ട്. ആ ശബ്ദ കോലാഹലങ്ങളും പാട്ട് കച്ചേരിയുള്ള സ്ഥലത്തിലേക്ക് പോകാമെന്ന് നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോന്നിപ്പോയി എന്ന സംഭവം നാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്താ ചെയ്തത്? നബിയെ ഉറക്കി കളഞ്ഞു. ഭൂത്തിന്റെ ഉടമകള് കേൾക്കേണ്ടതല്ല എരുമരാഗം, കേൾക്കേണ്ടതല്ല കഴുതരാഗം, കേൾക്കേണ്ടതല്ല ഹാർമോണിയങ്ങൾ, കേൾക്കേണ്ടതല്ല മ്യൂസിക്കുകൾ. കിതാബി, ഖുർആൻ സ്നേഹിക്കുന്ന മനുഷ്യന്, ഖുർആന്റെ തെങ്ങി നിലനിൽക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യന് ഉഹബ്ബു അൽഹാനിൽ ഗിനാ, മ്യൂസിക്കുകളോ ഹാർമോണിയങ്ങളോ അതുപോലത്തതായ ആ സംഗീതത്തിന്റെ പിന്നിലോ ചിരിക്കുവാനോ അത് കേൾക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ സാധിക്കുന്നതേ അല്ല. രണ്ടെണ്ണം ഒരുമിച്ച് കൂടുന്നതല്ല കാരണം. അത് വെളുപ്പിത് കറുപ്പ്, കറുപ്പും വെളുപ്പും ഒരുമിച്ച് കൂടില്ല. ഒന്ന് രാത്രി ഒന്ന് പകല്, രാത്രിയും അള്ളാഹ് റസൂൽ അങ്ങനെയാണ് സംരക്ഷിച്ചത്. ആ റസൂലിന്റെ ഉമ്മത്തികളായ നാമും കഴിവിന്റെ പരമാവധി അത്തരം കാര്യങ്ങൾ നിട്ട് സുരക്ഷിതരാവാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗങ്ങൾ ഇങ്ങനെയുള്ള ക്ലാസുകളിൽ പങ്കെടുത്തിട്ട് ഈമാനിന് മുതൽക്കൂട്ടുണ്ടാക്കുക. അപ്പോഴോ ഖുർആനോട് രസം കൂടും. അപ്പോഴോ ഖുർആൻ കേൾക്കാനായിരിക്കും രാഗം നന്നായി തോന്നുക. അതിലായിരിക്കും രസമുണ്ടാവുക. അതിന്റെ അർത്ഥം മനസ്സിലാക്കലിലായിരിക്കും അസാധനം ഉണ്ടാവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ കാരണം, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഒറിജിനൽ മുഅ്മിനീങ്ങൾ ആരാണ്? അള്ളാഹിനെ സ്മരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ.
അലാ അറിയണം ലോകമേ, അള്ളാഹു നസ്കരിച്ചാൽ മാത്രമല്ലാതെ യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് ഹൃദയ സമാധാനമുണ്ടാവാൻ സാധ്യതയില്ല. മാനസിക രോഗം മാറ്റാൻ സാധിക്കുന്നതല്ല, നേരം പോക്കാൻ സാധിക്കുന്നതല്ല. നേരം പോകൂല മുസ്ലിമിന് എപ്പോഴല്ലാതെ ഖുർആൻ ഓതിയാലല്ലാതെ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളതായ ആസ്വാദനം ഖുർആനിലൂടെ കിട്ടാനുള്ള ചാൻസ് നമ്മളിൽ ഉണ്ടാവേണമെങ്കിൽ ഉന്നസ്തകൾ അധികരിപ്പിച്ച് ക്ലാസുകളിൽ പങ്കെടുത്ത് ആഴ്ചതോറും ചുരുങ്ങിയാൽ ആഴ്ചതോറുമെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈമാനിന് വളം, ഈമാനിന് വളമുണ്ടാകുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തി, ഹനാഷിയിൽ നിന്നിട്ട് 150 കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന വരാറുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് റോസറ്റിൽ പറഞ്ഞു, ഒരു മാസം വിട്ടിട്ടാണ് മൗലവി സാഹിബ് നിങ്ങളെ ക്ലാസ് കേൾക്കാൻ വരുന്നതെങ്കിൽ എഫക്ട് നഷ്ടപ്പെടുകയാണ് ഒരു മാസം മുമ്പുള്ള ക്ലാസിന്റെ എന്ന് പറഞ്ഞാൽ ആഴ്ചതോറും കേൾക്കുമ്പോഴാണ് ആവാറുള്ളത്. എന്തിനുള്ള ആവേശം? നമസ്കരിക്കണം, അഞ്ചൊക്കെ നമസ്കാരം കൃത്യമായ ജമാഅത്തോടു കൂടി നമസ്കരിക്കണം. സുബ്ഹ് നമസ്കാരം അതിന്റെ അതാത് ടൈമിൽ തന്നെ കലാവാറ് നമസ്കരിക്കണം, ജമാഅത്തോടു കൂടി നമസ്കരിക്കണം. ഈ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവാറുള്ളത് ആ ക്ലാസ് തുടർച്ചയായി കേൾക്കുമ്പോഴാണ്. ഒരു മാസം വിട്ടു നിൽക്കുമ്പോൾ ആ ഇൻട്രസ്റ്റ് പറയുകയാണ് എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു മഹാവ്യക്തി പറഞ്ഞു ഞാൻ ഓർക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് അല്ല പറയുന്നത്. എന്ത് നമുക്ക് എന്ത് വേണം? ഇടയ്ക്കിടെ ഈ മാനിക ആവേശം, ആ ചോരത്തളപ്പ്, ഇൻട്രസ്റ്റ് ഉണ്ടാവേണമെങ്കിൽ അത് എന്തിനൂടെ കിട്ടുകയുള്ളൂ? അള്ള പറയാണ്, അള്ളാനെ സ്മരിക്കലുമുണ്ട്, അള്ളാനെ ഓർക്കലുമുണ്ട്, അവന്റെ നരകത്തെ ഓർത്തിട്ട് പഠിക്കലുമുണ്ട്, അവന്റെ സ്വർഗത്തെ ഓർത്തിട്ട് ആഗ്രഹിക്കലുമുണ്ട്. മാത്രമേ മുസ്ലിം ലോകമേ അള്ളാഹുവിന്റെ അടിമകളെ, അള്ള പറയുകയാണ്, നിങ്ങൾക്ക് ഹൃദയ സമാധാനമുണ്ടാക്കാനും ഉണ്ടാവാനും സാധിക്കുകയുള്ളൂ എന്ന്. അതെ, അള്ളാഹു അങ്ങനെ സംരക്ഷിച്ചു പോകും. ഒന്നീങ്ങൾ എന്ന് പറഞ്ഞാലോ അക്ഷരാഭ്യാസം പഠിക്കാത്തവർ, നിരക്ഷരർ അല്ലെ? അക്ഷര എഴുതാനും വായിക്കാനും അറിയാത്ത ആളുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ കുറെ വിഭാഗം മക്കത്തുണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും അറിയുന്നവരുമുണ്ട്. അവരിൽപ്പെട്ടവരാണ് ആര്, ഉമർ. അവരിൽപ്പെട്ടവരാണ് മുആവിയ. അവരിൽപ്പെട്ടവരാണ് സയ്ദ് ഇബ്നു സാബിത്. ധാരാളം കതബത്തുൽ വഹ്യ് എന്നും കുത്താബുൽ വഹ്യ് എന്ന പേരിൽ അറിയപ്പെട്ട ആ 10 സഹാബാക്കളുടെ പേര് നിങ്ങൾക്ക് മനഃപാഠമുണ്ടല്ലോ. ആ സഹാബാക്കളൊക്കെ അള്ളാഹു റസൂലിന് ഇറങ്ങുന്ന വഹ്യ് ശുബാറെന്നതിന് മുമ്പ് എഴുതിക്കൊണ്ടേയിരുന്ന മഹാത്മാക്കളിവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ അള്ളാഹു എന്ത് ചെയ്തു? ഖുറൈശ് വംശത്തിലും ഹാഷിം ഗോത്രത്തിലും കുടുംബത്തിലും ജനിച്ച തലവരിലും തലവനും നേതാക്കളിലും നേതാവും എല്ലാവരുടെ അടുക്കലും അംഗീകരിക്കപ്പെട്ട അമീൻ ആണെന്ന് എല്ലാവരും വിളിച്ചു വന്ന വ്യക്തി ഒന്നിയാക്കി വളർത്തി, ഒന്നിയാക്കി വളർത്തി. അതുകൊണ്ട് തന്നെ റസൂൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അശ്ഹറു ഹക്കജാവ ഹക്കജാവ ഹക്കജ എന്ന് പറയാറുള്ളത്. ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 29 രാവ് കണ്ടാൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കി 30 നോക്കി എന്നിട്ട് 1st പെരുന്നാളാക്കി മാറ്റുക. അങ്ങനെയാണ് എഴുത്തും വായനയും അറിയാതെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു റസൂലിനെ വളർത്തിയെന്നാണ് ഖുർആൻ തന്നെ സ്ഥാപിക്കുന്നത്. നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് പുസ്തകമോ ഗ്രന്ഥമോ ലേഖനങ്ങളോ എഴുതാറോ വായിക്കാറോ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വായിക്കാറുണ്ടായിട്ടില്ല. വലാത്ത ഹുത്തുഹൂബി എനിക്ക, നിങ്ങളുടെ വലത് കൈകൊണ്ട് നിങ്ങൾ എഴുതാറുമുണ്ടായിട്ടില്ല മുഹമ്മദ് നബിയേ. ഇതിൽ നിന്നിട്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു എഴുതാൻ പരിശ്രമിക്കേണ്ടത് വലത് കൈകൊണ്ടാണ് എന്ന്. കാരണം അള്ള പറയുന്നത് മുഹമ്മദ് നബി വലത് കൈകൊണ്ട് എഴുതാറുണ്ടായിരുന്നില്ല. അപ്പോൾ എഴുതാൻ പരിശ്രമിക്കേണ്ടത് ഇടത് കൈകൊണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, പറ്റിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അതങ്ങനെ ചെയ്യരുത് എന്നല്ല. പക്ഷേ മനുഷ്യനെപ്പോഴും മുഞ്ചിക്കേണ്ടത് എന്തിനെയാണ്? വലതിനെയാണ്, എല്ലായിടത്തും പ്രത്യേകിച്ച് എഴുത്തിലും. എന്നിട്ടുള്ള പറയുന്നു, എന്തിനാണ് മുഹമ്മദേ നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനെ കാട്ടിയത്? നിങ്ങളാ ആ നിലക്ക് ഞാൻ ശിക്ഷണം നൽകിയത്? തോന്നിവാസികളായ ഇക്കാരികളായ ഇസ്ലാമിന്റെ ശത്രുക്കൾ, നിങ്ങൾ മുമ്പ് തന്നെ എഴുത്തുകാരനായി വളർന്നിട്ടുണ്ടെങ്കിൽ, വായനക്കാരനായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൃതിയാണ് ഈ ഗ്രന്ഥമെന്ന് അവർ പറയാതിരിക്കാനും സംശയിക്കാതിരിക്കാനും വേണ്ടിയാണ്. അത് അള്ളാഹുവിന്റെ പ്രത്യേക ശിക്ഷണത്തിൽപ്പെട്ടതായിരുന്നു നബിഗുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്.
പിന്നെ അല്ലാഹു പറയുകയാണ് യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീലി യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇവിടെ വരുന്നതിന് മുമ്പ്, പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇവിടെ പരിസരത്തിൽ ജീവിച്ചതായ പരിസരത്തിൽ അഥവാ ആ കൂട്ടർ അല്ലാഹുവിന്റെ ഒരു ഹിക്മത്ത് പ്രത്യേകിച്ച് നോക്കുക സുഹൃത്തുക്കളെ. ഞാൻ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങുന്ന വേളയിൽ മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഈ പോയിന്റിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത്. അല്ലാഹു എന്താണ് യഹൂദികളെ കടന്നതും പുസ്തകത്തിലൊന്നും കാണൂല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഇവിടെ യഹൂദികളെ കൊണ്ടുവന്നു മദീനത്ത്? അതിന്റെ പരിസരത്തിൽ എപ്പോഴാ കൊണ്ടുവന്നത്? ഖുർആൻ ഇറക്കാൻ അടുത്ത കാലം വന്നപ്പോൾ, ഖുർആൻ ഇറക്കാൻ അടുത്ത കാലം വന്നപ്പോൾ അന്നതിലെ ആയിരക്കണക്കിൽ മൂവായിരത്തോളം വരുന്ന നാളിക അകലെ ഇസ്രായേലിൽ ജീവിക്കുന്ന യഹൂദികൾ വെളിച്ചള്ള കൊണ്ടുവന്നു. എന്നിട്ട് താമസിക്കോ ഇവിടെ തീരുമാനിച്ചു. അതും ഏറ്റവും കൊള്ളുന്ന തറവാട്ടുകാരായ ബനി ഖുറൈള, ബനി നവീർ, ബനി ഖൈനുക്ക എന്ന് പറയുന്ന ആ ഉയർന്ന തറവാട്ടുകാരെയാണ് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. സാധാരണക്കാരെ മാത്രമല്ല, അവരുടെ നേതാക്കൾ, അവരുടെ ചേതാക്കൾ, അവരുടെ കൊള്ളുന്ന റഹ്ബാനികൾ എല്ലാവരും കൂട്ടത്തിലുണ്ട്. എന്താണതിന് കാരണം? മഹാനായ ഇബ്നു ഇസ്ഹാഖും മഹാനായ ഇബ്നു ഹിഷാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്നു. സഹാബാക്കൾ നിന്നുള്ള അൻസാരികൾ പറയുന്നു, അൻസാരികളോട് ചോദിക്കപ്പെട്ടു, അല്ല അൻസാരികളെ, നിങ്ങൾ എന്തുകൊണ്ട് മക്കാരെ കാളും മുമ്പ് ഇസ്ലാം എന്നും വിശ്വസിച്ചു? മക്കാർ 360 പേര് മാത്രമേ, 300 ചില്ലറ ആൾക്കാർ മാത്രമേ അല്ലേ മുമ്പന്മാരാണെന്ന പേരിൽ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് എന്താ സംഭവിച്ചത്? നാട് കടത്തിയില്ലേ? ഏറും ഇടിയും അടിയുമാണല്ലോ ഒന്ന് കൊണ്ടത്. പിന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാർ കൂട്ടത്തോടു കൂടി ഇസ്ലാം മതം വിശ്വസിച്ചത് ആരാണ്? ഈ നാട്ടുകാർ അല്ലേ. എപ്പോഴ് റസൂല് ഹിജ്റ വന്ന ശേഷം, റസൂല് ഹിജ്റ വന്ന ശേഷം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ 13 കൊല്ലം മക്കത്ത് പ്രബോധനം ചെയ്തിട്ട് പോലും സ്വന്തം നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, ജന്മദേശക്കാരുള്ളതായ നാട്ടിൽ നിന്നിട്ട് ഈ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിനെ അധികരിപ്പിക്കാൻ അവിടെ സാധിച്ചില്ല. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാർ അപ്പ് മുട്ടിപ്പാട്ട് പാടിയിട്ട് എന്ന് പാട്ട് പാടിയിട്ട് ഡപ്പ് മുട്ടി പാട്ട് പാടിയിട്ട് ആഹ്ലാദത്തോടുകൂടി അടങ്ങാ ആവേശത്തോടുകൂടി സ്വീകരിക്കാനുള്ള ചുറ്റുപാടുണ്ടായത് എങ്ങനെയാണ് കൂട്ടരേ എന്ന് സഹാബാക്കളാകുന്ന മുഹാജിരീങ്ങൾ സഹാബാക്കളായ അൻസാറുകളോട് ചോദിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടെ ജൂതന്മാരാളെ കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇവിടെ ജൂതന്മാർ വന്നപ്പോൾ ജൂതന്മാർ എപ്പോഴും കുഴപ്പമുണ്ടായാൽ ഞങ്ങളിങ്ങനെ ലഭിക്കാൻ പറഞ്ഞ അല്ലട അറബി, ഇവിടെ ഞങ്ങളുടെ ഒരു നേതാവ് വരുന്നുണ്ട്, ആ നേതാവ് വന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിർന്നിട്ട് നിങ്ങളെയെല്ലാം കഥ കഴിച്ചിട്ട് നിങ്ങളുടെ നാടിനെ ഞങ്ങൾ കീഴടക്കും 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 എന്ന് എല്ലാ യഹൂദിയും കൈവെക്കുമ്പോൾ പറയും, സൗമ്യ പറയും. ഇത് കേട്ടിട്ട് ഇവർ മനപ്പാടമാക്കി വെച്ചിരിക്കാൻ എന്ത്? ഒരു നേതാവ് വരാനുണ്ട്, ഒരു ദൂതൻ വരാനുണ്ട്, ഈ ദൂതൻ വരുന്നുണ്ട് എന്നത് ഞങ്ങളുടെ കിതാബിലുണ്ട്, തൗറാത്തിലുണ്ട്, സബൂറിലുണ്ട്, ഇൻജീലിലുണ്ട്, ഞങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ദൂതൻ നിങ്ങളുടെ നാട്ടിലാണ് വരിക, ആ വരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കും, ഞങ്ങളുടെ അടക്കി വരിക്കും, നിങ്ങളെയും അടിമകളാക്കി മാറ്റും എന്നൊക്കെ പറയുന്ന കേട്ട് മടുത്ത് വിഷമിച്ച് മുഷിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് കേട്ടത്. അതാ മുഹമ്മദ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ നബുവത്തിന്റെ ഉടമയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഇത് കേട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിന്റെ പിന്നണി നിരക്കാൻ ഞങ്ങളാണ് അർഹർ, ഞങ്ങളാണ് ബാധ്യസ്ഥർ, ഞങ്ങളാണ് കടപ്പെട്ടവർ, ഈ ജൂതന്മാരല്ല, ഈ അള്ളാഹുവിന്റെയും മനുഷ്യരാശിയുടെയും ശത്രുക്കളല്ല. അപ്പോൾ ജൂതന്മാർ ഇവിടെ താമസിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ഗ്രന്ഥത്തിന്റെ അകത്ത് അരവണ രഹസ്യമായിട്ട് മറച്ചുവെക്കുന്ന സാധനമാണ് ഇന്ത്. പിൻ കാലഘട്ടത്തിൽ ഒരു നബി വരാനുണ്ട് എന്ന വാർത്ത അത് പറഞ്ഞുകൊണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അവരത് വിശ്വസിച്ചോ ഇല്ല? എന്തുകൊണ്ട്? അവരിൽ നിന്നിട്ട് വരാത്തോണ്ട്, ഈ ദൂതൻ അവരിൽ നിന്നിട്ട് വരാത്തോണ്ട്. കന്നത് ആരിൽ നിന്നാണ്? അറബികൾ നിന്നിട്ടാണ്, ഇസ്രായേലികൾ നിന്നിട്ടല്ല, യഹൂദികൾ നിന്നിട്ടല്ല. അതുകൊണ്ട് അവർക്ക് അസൂയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, തജിദൂനഹു, ഖുർആനിലെ ആയത്ത് സ്ഥിരീകരിക്കണമല്ലോ, ആയത്ത് എന്താ പറയുന്നത്? തജിദൂനഹു മക്തൂബം ഫിത്തൗറാത്തി വൽ ഇൻജീലി, തൗറാത്തിലും ഇൻജീലിലും നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരെഴുതിയതായിട്ട് കാണാം. മുഹമ്മദിന്റെ പേര് തൗറാത്തിൽ കാണാം, മുഹമ്മദിന്റെ പേര് ഇൻജീലിൽ കാണാം. ഇന്ന് ലോകത്തിലുള്ള മുഹമ്മദിന്റെ പേരുള്ള തൗറാത്തുകൾ പലയിടത്തുനിന്ന് നാമാവശേഷപ്പെടുത്താൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഈയിടെ ലണ്ടനിലേക്ക് തൗറാത്ത് പ്രത്യക്ഷപ്പെട്ടു. നോക്കുമ്പോൾ മുഹമ്മദിന്റെ പേര് അതിലുണ്ട്. ഏതൊരു കയ്യെഴുത്ത് കൃതി സൗറാത്തിന്റെ അവിടെ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ അള്ളാഹു റസൂലിന്റെ പേര് കണ്ടപ്പോ മായ്ച്ചു കളഞ്ഞതാണ് അവർ. പല സ്ഥലത്തുനിന്ന് മായ്ച്ചതാണ്, പക്ഷെ സൗറാത്തിന് പല കോപ്പീസും പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ലണ്ടനിൽ ഈയിടെ പുറത്തു വന്നതായ ഒരു സൗറാത്തിൽ ഉള്ള ഒരു വേർഡ് ഞാൻ ഇപ്പോൾ ഇന്ന് രാത്രി എഴുതി കുറിച്ച് വന്ന എടുത്താണ് റബ്ബു നമ്മൾ എടുക്കലുണ്ട് കുതുബുൽ മുഖദ്ദസ് അഹദുൽ ഖദീം അഹദുൽ ജദീദൊക്കെ ഞാൻ അനുവദിക്കപ്പെട്ടതും ആണ് അവരുടെ ഗ്രന്ഥങ്ങൾ. അതിൽ പറയുന്നു ജഅറബ്ബു മിൻ ഖൈന വാശറഖലന മിൻ സായിർ ഇസ്തഅലന മിൻ ജബലി ഫാറാൻ വമഅഹു അലൂഫ് മിൻ ലഫാർ ഫി യമീനിഹി സനതുനാർ. ഇത് നിങ്ങൾ കേട്ടത് തൗറാത്തിലുള്ള ചില ഭാഗങ്ങളാണ്. അതിൽ പറയുന്നത് റബ്ബ് ഖൈനയിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നെ ഫാറാൻ എന്ന് പറയുന്ന പർവ്വതത്തിൽ അഥവാ ജബലുൻ നൂർ, മക്കയിലുള്ള ജബലുന്നൂറിന്റെ പേരാണ് ഫാറാൻ, അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെയാണ് പിന്നെ റബ്ബിന്റെ പ്രകാശമാകുന്ന ദീൻ പ്രകടമാകുന്നത്. അവിടെ പ്രകടമായതായ ആ പ്രഭയുടെ പിന്നിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഒമാഹുൽ ഉലൂഫുമിനല്ല തുഹാർ, ശുദ്ധാത്മാക്കളായ ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യും എന്ന് തോറാത്തിൽ ഇന്ന് നിലവിലുള്ള ലണ്ടനിലുള്ള തോറാത്തിൽ സ്ഥലം പിടിച്ചതാണ്. അതുപോലെ തന്നെ തോറാത്തിന്റെ കൂട്ടത്തിൽ സാമറ എന്നൊരു പേരിൽ തോറാത്തുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിലിന്റെ കൂട്ടങ്ങളിൽ ബർണാബ എന്ന് പറയുന്ന ഒരു ഇഞ്ചിലുണ്ട്. ഇത് രണ്ടും ഇത് ക്രിസ്താബ്ദം 5-ാം നൂറ്റാണ്ടിൽ തടയപ്പെട്ടിരിക്കുകയാണ് ഉപയോഗിച്ചിൽ. എന്നാലും തടയപ്പെട്ടിട്ടുണ്ടെങ്കിലും തടയപ്പെടുന്നതിന് മുമ്പ് അതിൽ മുസ്ലിംകൾ അതിന്റെ കോപ്പിയെടുത്തിട്ട് അവരുടെ ഷോപ്പുണ്ട്. എന്ത് ഈ രണ്ട് സാധനത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് ഇഞ്ചിൽ യുഹന്നയിൽ കാണുന്നത് പോലെ തന്നെ ഇഞ്ചിൽ ബർണാബയിലും കാണാം, സാമുറ എന്ന് പറയുന്ന തൗറാത്തിലും കാണാമെന്ന് ഞാൻ ഇവിടെ മതങ്ങൾ ഇശങ്ങൾ എന്ന വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഈസ നബി അലൈഹി സ്സലാം ഇഞ്ചിൽ യുഹന്നയിൽ പറഞ്ഞതായിട്ട് ഭാഗം 16-ാം ഭാഗത്തിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന സത്യർഹനായ അവസാന ദൂതനായി വരുന്ന വ്യക്തി വരണമെങ്കിൽ അല്ലയോ ക്രിസ്ത്യാനികളെ നിങ്ങളോട് ഞാൻ വിടവാങ്ങേണ്ടതുണ്ട് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു എന്ന് അവരുടെ യുഹന്ന എന്ന തൗറ ഇഞ്ചീലിൽ ഇപ്പോൾ അവർ ഉപയോഗിച്ചു വരുന്ന ഇഞ്ചീലിൽ തന്നെ സ്ഥലം പിടിച്ചതാണ്. അതാണ് അള്ളാഹു പറയുന്നത് സജിദൂനവു മക്തൂബം തൗറാത്തുവൽ ഇഞ്ചീൽ, മുഹമ്മദിന്റെ പേര് തന്നെ നിങ്ങൾക്ക് തൗറാത്തിലും ഇഞ്ചീലിലും കാണാമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. പിന്നെയോ വൈദ കാല ഈസബിനു മറിയമയാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിനൽ തൗറാത്ത് ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. അവരുടെ മുമ്പിലുള്ള തൗറാത്തിലും ഇഞ്ചിലുമെല്ലാം ഉള്ളതും ഈസ നബി അലൈഹി സ്സലാം വരാൻ പോകുന്ന അഹമ്മദി എന്ന പേര് അഹമ്മദി എന്ന ദൂതനെ നിങ്ങൾ അംഗീകരിക്കണം, പിന്നിൽ നിങ്ങൾ അണിനിരക്കണം ക്രിസ്ത്യാനികളെ എന്ന് ഈസ നബി അലൈഹി സ്സലാം സന്തോഷവാർത്ത നൽകിയതായ അദ്ദേഹം വന്നപ്പോൾ ഇത് മരണമാണ് എന്നാണ് അവർ പറഞ്ഞു കളഞ്ഞത്. ആര്? ക്രിസ്ത്യാനികളും ജൂതന്മാരും. ആരെ പോലെ? മക്കാരെ പോലെ തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ യുദ്ധത്തിന് മുമ്പായിട്ട് തന്നെ മറ്റു പണ്ഡിതന്മാരുടെ തൊള്ളകളിലൂടെയും അതുപോലെ തന്നെ സൽമാൻ ഫാരിസി, ഞാൻ കഥ പറയല്ല, സൽമാൻ ഫാരിസിയുടെ വന്നിട്ട് ഇസ്ലാമതം വിശ്വസിച്ചപ്പോൾ പറഞ്ഞില്ലേ അമൂരിയയിലും ഇറാഖിലും സിറിയയിലും പല പുരോഹിതന്മാരെ കണ്ടപ്പോഴെല്ലാം പറഞ്ഞത് അല്ലയോ സൽമാനേ നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ അവസാന കാലം പൂജാതനാവാൻ പോകുന്നതായ ഒരു ദൂതന്റെ കാലഘട്ടമാണ് ഇത്, ഉടനെ അദ്ദേഹത്തെ അന്വേഷിച്ച് നിങ്ങൾ പോയിക്കൊള്ളുക, അദ്ദേഹത്തിന്റെ പേര് അഹമ്മദി എന്നാണ് എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം ധർമ്മം തിന്നുന്നതല്ല, സമ്മാനം തിന്നുന്നതാണ്, ഹദിയ തിന്നുന്നതാണ്. അദ്ദേഹത്തിന്റെ കഥത്തിൽ തോളിൽ നുബുവത്തിന്റെ ചിഹ്നം കാണാം. ഞാൻ പഠിച്ചിട്ടില്ലേ സൽമാൻ ഫാരിസിയുടെ ഹിസ്റ്ററിയുള്ള ഒരു കേസറ്റ് തന്നെ ഇവിടെ കിട്ടും. 3 വർഷം മുമ്പ് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിശദാംശം ആവശ്യമുള്ളവർ കേസറ്റിലേക്ക് മടങ്ങുക കേട്ടിട്ടില്ലെങ്കിൽ. അതെ, ഇവിടെ മദീനയിലുള്ളതായ ജൂതന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിയാണെന്നറിയാം, മക്കയുടെ പരിസരത്തുള്ളവർക്കും അറിയാമെന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അവർക്ക് ഉറപ്പായിട്ട് ഇത് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് അറിഞ്ഞതായ അതേ നബി വന്നപ്പോൾ കഫറു ബിഹി, ആ നബിയെ കൊണ്ട് അവരെ വിശ്വസിച്ചില്ല. ഫലാനത്തുല്ലാഹി അലൽ കാഫിരീൻ, അറിഞ്ഞിട്ട് നന്ദി കേടി കാട്ടുന്ന കൂട്ടർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. അതെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇവിടെ റോമൻ ചക്രവർത്തി നിർത്താൻ പോവുകയാണ്, ക്ഷണിക്കുകയോ? ക്ഷീണം ഒരുപക്ഷെ കേട്ടിട്ടല്ല ക്ഷീണം, എനിക്കറിയാം ചൂടുകൊണ്ടായിരിക്കും ക്ഷീണം. അള്ളാഹു നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാവർക്കും തക്കതായ പ്രതിഫലം ഇവിടെ വിഷമിച്ചിരിക്കുന്നതിന് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, ഹിറക്കൽ ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ കയറിയിട്ട് അബൂ സുഫിയാനോട് നടന്നതായ ചോദ്യോത്തരം കഴിഞ്ഞ ക്ലാസ്സിന് അവിടെ പറഞ്ഞല്ലോ. അവിടെ അദ്ദേഹം ഇത് അബൂ സുഫിയാനോട് പറഞ്ഞ വീടിൽപ്പെട്ടതാണ് എന്ത്? അല്ലയോ അബൂ സുഫിയാനെ, നിങ്ങളോട് ഞാൻ ഇതുവരെ ചോദിച്ചല്ലോ നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദിനെ കുറിച്ച്. ഫഖദ് കുന്തു, അദ്ദേഹം പറയുന്നു, ഫഖദ് കുന്തു ആലമു അന്നഹു ഖാരിജ. നിങ്ങൾ കേൾക്കുന്നത് സഹീഹ് ബുഖാരിയിലുള്ള ഫസ്റ്റിലുള്ള അഞ്ചാമത്തെയും നാലാമത്തെ ഹദീസാണ്. എന്താ പറയുന്നത്? എനക്കറിയാം അദ്ദേഹം വരാനുള്ള കാലം അടുത്തിട്ടുണ്ട് എന്നും വരുമെന്നും. എന്ത്? ചിറക്കൽ ചക്രവർത്തി പറയാണ് അബൂ സുഫിയാനോട്, ഈ ലാസ്റ്റ് വരുന്ന ദൂതൻ വരാൻ കാലം അടുത്തിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ മൂപ്പര് പഠിച്ചു വെച്ചതാണ് അത് എന്നർത്ഥം. ബുഖാരിയുള്ള ഹദീസാണ്. പക്ഷേ ലം അഖുൻ അവുന്നു അന്നഹു മിൻകും, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങളിൽ നിന്നിട്ടായിരിക്കും വരുമെന്നത്, അറബികളിൽ നിന്നിട്ട് വരുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ഇവിടെ പറ്റിയ അപകടം എന്ന് ഇറക്കൽ ചക്രവർത്തി പറഞ്ഞ സംഭവം നാം ഇവിടെ നീണ്ട കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നാം പണ്ട് പറഞ്ഞിരുന്നു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി ഇവിടെ കണക്കപ്പിള്ളമാര്, അതുപോലെ തന്നെ സാഹിറിങ്ങൾ, മരണക്കാര്, പിശാചികൾ, ജിന്നുകൾ, അവർക്കെല്ലാം ഇവിടെ കൈയുണ്ടായിരുന്നു പണ്ട്. പണ്ട് എത്രത്തോളം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ വാനലോകത്തിൽ നിന്നിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന അഖ്താറുകളുടെ, നിയമാവലികളുടെ, കൽപ്പനകളുടെ പല റിപ്പോർട്ടുകളെ ജിന്നുവർഗ്ഗങ്ങൾക്ക് കട്ടടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, കട്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അല്ലേ? ഇല്ലേ? ആ ഫജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീനി എന്ന് പറഞ്ഞില്ല സൂറത്ത് തബാറക്കിൽ? അല്ലേ? ഫജഅൽനാഹ, ഈ നക്ഷത്രങ്ങളെ എന്ത് ചെയ്തു അല്ലാഹു? റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചികളെ എറിഞ്ഞി തള്ളി ഓടിപ്പിക്കാനുള്ളതാക്കി മാറ്റിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. അതിൽ നിന്ന് വരുന്നതായ തീനാളങ്ങൾ എന്ന് അത് എപ്പോഴാ ആരംഭിച്ചത്? നുബൂവത്തോടുകൂടിയാണ്. നുബൂവത്ത് വരുന്നതിന് മുമ്പ് അതില്ല. നുബൂവത്തോടുകൂടിയാണ് എന്തിനാ ആരംഭിച്ചത്? ഇവിടെ സാലിഹും സാലിഹും, സത്യം അസത്യം കലരാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് ഖുർആനാണെന്ന് പറഞ്ഞിട്ട് പലരും നമ്മുടെ നാട്ടിൽ ജിന്നിനിടുന്ന പദ്ധതിക്കാർ അത് ചെയ്യുന്നത് കാട്ടുന്നത് പോലെ ഖുർആനാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടാനുസരണം ഓരോ ആൾക്കാർ ഓരോന്നും പറഞ്ഞു പരത്താൻ തുടങ്ങും. ഹാ, അങ്ങനെ പറഞ്ഞു പരത്താതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير ولقد زينا السماء الدنيا بمصابيح നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ ആകാശത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതആല വിളക്കുകളെ കൊണ്ട് ഭംഗിയാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ അത് വിളക്കുകളാണല്ലോ. അതെ, وجعلناها رجوما للشياطين അതിലുള്ള ആ നക്ഷത്രങ്ങളെ പൈശാചിക ശല്യം അവിടെ കയറുന്ന വേളയിൽ കട്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ദൂരപ്പെടുത്താനുള്ളത് മാറ്റിയിരിക്കുകയാണ്. ഇത് എപ്പോഴാരംഭിച്ചു? നുബുവത്ത് കിട്ടിയതിന് ശേഷം. വിശദമായിട്ട് സൂറത്തുൽ ജിന്നോദീത ഇവിടെ ഏകദേശം ഒരു അഞ്ചെട്ട് മാസം മുമ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ആയോ എന്നറിയില്ല, ഒരു വർഷമായി കാണും. ആ ഒരു വർഷം മുമ്പ് സൂറത്തുൽ ജിന്ന് നേരിട്ട് വിളിച്ചോദിയിട്ട് നാം ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടേക്ക് മടങ്ങുന്നില്ല, ആഗ്രഹമുള്ളവർ കേസറ്റിലേക്ക് മടങ്ങുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂൽ നുബുവത്ത് കൊടുക്കാൻ, ലോക മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ പ്രസ്ഥാനത്തെ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഭാഗത്തു നിന്നിട്ടും ഭദ്രതകൾ ഉണ്ടാക്കുന്നു. കൃത്രിമം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ളതായ എല്ലാ പ്ലാനിംഗ് പരിപാടികൾ, ഇലാഹിയായ റബ്ബാനിയായ അല്ലാഹുവിന്റെ സ്പെഷ്യൽ പ്ലാനിംഗ് പരിപാടികൾ എല്ലായിടങ്ങളിലും നടന്നുകൊണ്ടേയിരുന്നു. ആ ഇനത്തിൽപ്പെട്ടതാണ് ജിന്നു വർഗ്ഗങ്ങൾക്കുള്ളതായ ആസൂത്രിത പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഊട്ടുകളോ ഇവിടെ നടന്നിരുന്നില്ല. സഹീഹ് ബുഖാരിയിലെ സംഭവം കാണുന്നു, അതുകൂടി ഞാൻ വിവരിക്കാമെന്ന് പറഞ്ഞാണ് തുടങ്ങി വെച്ചത്. അതിൽപ്പെട്ടതാണ്, ഞങ്ങൾ സഹനത്തിന്റെ വാർത്തകൾ കേൾക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. നബിയുല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടിയാണ് സഹനത്തിന്റെ വാർത്തകൾ ഇവിടെ സത്തായത്. എന്നാൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ഉമറിനെ റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹി ഉമർ പറയുന്നു, എന്റെ വാർത്ത എപ്പോഴെങ്കിലും ഞാനിത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാറില്ല. എന്റെ വാർത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ, അള്ളാഹ് അബൂ ഉമറുടെ ഖത്താബിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഉമറുടെ ഖത്താബിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് എന്ത് പറഞ്ഞു റസൂല്? അദ്ദേഹം മുൽഹമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്പെഷ്യലായിട്ട് ഇൽഹാം പലതും ചെയ്തു കൊടുക്കാറുള്ള സ്പെഷ്യൽ സഖി, എല്ലാവർക്കും ഇത് കിട്ടൂല, എല്ലാവരും കിട്ടുന്നുണ്ട്, ആരും ക്ലിനിക്ക് തുറന്നു വെച്ചും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അള്ള സ്പെഷ്യലായി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ചില മഹാത്മാക്കളാണ് അവർ. അതിൽപ്പെട്ട ആളാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മകൻ പറയുന്നു, വാപ്പാന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് വല്ലതും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകാറില്ല എന്നാണ്. അങ്ങനെ ഒരവസരത്തിൽ ഒരു വ്യക്തിയെ, വളരെ ഭംഗിയുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ മുമ്പിൽ കൂടി വിട്ടു കടന്നപ്പോൾ എന്റെ വാപ്പ നോക്കിയിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഒന്നിക്കൽ ജൈലിയ കാലഘട്ടത്തിൽ കാഫിരിയങ്ങളുടെ കണക്കപ്പിള്ളയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ തന്നെ ജഹലിയ മതത്തിൽ തന്നെ അടിയറസ്ഥന നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്ര പ്രകാശിക്കുന്ന മുഖം കണ്ടാലും, മുഖം പ്രകാശിക്കുന്നത് കണ്ടിട്ട് പോലും ആയിട്ടില്ല, ഈമാനങ്ങൾ എത്തിയിട്ടില്ല, ജാഹിലിയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്ന് ഉമർ പറയുന്നു. അങ്ങനെ ഉമർ പറഞ്ഞിട്ട് ഉമർ കൂട്ടുകാരോട്, കൂടെയുള്ള സദസ്യരോട് പറഞ്ഞ് വിളിച്ചു അദ്ദേഹത്തെ എന്ന്. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കപ്പെട്ടു. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു കണക്കപ്പിള്ളയാണ്, ഒരു പഴയ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു പൂജാരിയാണ്, മൂപ്പര് പൂജാരിയായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെടുക്കൽ നിങ്ങളുടെ ആ ജിന്ന് പൂജാരികളുടെ പ്രത്യേകത എന്താണ്? പൂജാരികൾ അതുപോലെ തന്നെ ജിന്ന് സേവിക്കുന്ന വിഭാഗം, അവരെ കുറിച്ചൊക്കെ ജിന്ന് എന്ന വിഷയം നാം അവിടെ സംസാരിച്ചിട്ടുണ്ട്, അപ്പോഴത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിഭാഗം ജിന്ന് പൂജ നടത്തണം. പൂജാരി എന്ത് ചെയ്യണം? പൈശാചിക പൂജ നടത്തണം. നടത്തണമെങ്കിൽ നടത്തണം, അല്ലാന്നാരെങ്കിലും പറഞ്ഞിട്ട് കൈ തടി അപ്പാനോ അത് നിനക്ക് അറിയണോ എന്നൊന്നും പറയാമെന്ന് നിൽക്കരുത്. ഇവൻ ആറ് കൊല്ലം അസ്മാന്റെ പണിയെടുത്ത ആളാണ്. എത്ര കൊല്ലം? ആറ് കൊല്ലം. ഉറുക്കും കെട്ടി, എല്ലാം കെട്ടി, എല്ലാ പ്രളയത്തിനും എഴുതി, എന്നിട്ട് കാശുണ്ടാക്കിയ ആളാണ്. പിന്നെയാണ് സത്യം മനസ്സിലാക്കിയിട്ട് എന്റെ എന്നെ അസ്മാന്റെ പണി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ നേതൃത്വമായി മനസ്സിലാക്കിയ നമ്മുടെ നാട്ടിലുള്ള ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകനായ എന്റെ കുടുംബക്കാരനായ വലിയ മൗലവി, ആ മുസ്ലിയാരുടെ കീഴിലായിരുന്നു ഞാൻ അസ്മാന്റെ പണി എടുത്തത്, കാസോട്ടാർക്കെല്ലാം അറിയുകയും ചെയ്യും. അദ്ദേഹം തന്നെയാണെന്നോട് പറഞ്ഞത്, ഞാൻ പെട്ടത് മാതി മകനെ നീ പെട്ടുപോകരുതും, ഞാൻ പെട്ടത് മതി മകനെ നീ പെട്ടുപോകരുത് എന്ന് അദ്ദേഹം എന്നോട് വസിയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ കയറ്റി കുളിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച സാധനമാണ് ഈ സാധനം. എന്ത്? ഈ ജനിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ തത്സമാസിന്റെ പുസ്തകം പോലും നടക്കുന്ന കങ്ങന്മാരാവട്ടെ, സയ്യിദന്മാരാവട്ടെ, മുസ്ലിംമാരാവട്ടെ, അസ്മാന്റെ പണിക്കാറുണ്ടല്ലോ നമ്മുടെ നല്ല മൗലവിമാരി. എന്റെ ഉസ്താദ് തന്നെ വേലൂർ തഹസീലായ ഉസ്താദാണ് ഇവർ, കാസോടാർക്കൊക്കെ അറിയും, എ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹം വളരെ വെറുക്കുന്നു, വെറുക്കാറുണ്ടായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഇസ്മിന്റെ പണിക്കാർ അദ്ദേഹത്തിന് കണ്ടുകൂടാം. സുന്നികളെ കുറിച്ചാണ് ഈ പറയുന്നത്. സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഖുറാഫാത്ത് ചെയ്യുന്നവർ തന്നെയാണ്. മുസ്ലിയാർക്ക് ഇസ്മിന്റെ പണിക്കാരെ കണ്ടുകൂടാ. കാരണം എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അറിയാം ഇസ്മിന്റെ പണിക്കാര് മുനാഫിത്തോ അല്ലെങ്കിൽ അദ്ദേഹം ഫാസിത്തോ ആണ്. അദ്ദേഹത്തിന് തുറന്നുസ്കരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മരണം ചെയ്യണമെങ്കിൽ അള്ളാഹനെ വെറുപ്പിക്കണം, ഇസ്മിന്റെ പണി നടത്തണമെങ്കിൽ അള്ളാഹനെ വെറുപ്പിക്കണം. ഇസ്ലാമിൽ മന്ത്രമില്ല എന്നോ സഞ്ചരിക്കരുത് എന്നോ അല്ല അഷ്റഫ് മൗലവി പറഞ്ഞത്. അങ്ങനെ ആരും നമ്മുടെ ജോസഫിനെ തിരിച്ചിട്ട് ഇല്ലാത്തത് പറഞ്ഞു പേര് നടക്കാൻ ഒരുങ്ങരുത്. ഇസ്ലാമിലുള്ളത് എന്താ ഇതുണ്ട്? ഇവർ നിങ്ങളൊക്കെ പഠിച്ച അതേ പലതരത്തിലാ പഠിച്ചതും, അതുകൊണ്ട് അറിയില്ല പഠിച്ചിട്ടില്ല പോയി പഠിച്ചിട്ടൊന്നും പറയാൻ നിൽക്കരുത് ആരും. അങ്ങനെ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങളല്ല ഹിദായത്തിലാക്കട്ടെ. ഹേദറബിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് കിതാബ് തുറക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? കിതാബതിൽ ഞാനെന്ത് കാട്ടാണ് കൂട്ടരെ എന്നെ അവരോട് എനിക്ക് പറയാനുള്ളൂ. അള്ളാഹു അറിയും നമ്മൾ ഈ ഹിദായത്തിലാക്കട്ടെ. ബഹുമാനികളെ, അപ്പോൾ ഇസ്മിന്റെ പണി എടുക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹനെ ഉറപ്പിക്കണം. ഉദാഹരണത്തിൽ ഞാനിവിടെ പറയാറുണ്ട്, ആയത്ത് ഞാൻ ഓർമ്മില്ല, ഒരായത്ത് എഴുതിയിട്ട് താഴെ തത്സമാസം കിതാബിൽ കാണാം. ഈ ആയത്ത് എഴുതിയിട്ട് നീ സ്നേഹിക്കുന്ന പെണ്ണിന്റെ കാലിന്റെ താഴ്വരയിൽ കുഴിച്ചുമൂടിയാൽ നിനക്ക് നിന്റെ കാമോഗിയുടെ സ്നേഹം സ്ഥാപിക്കാം, നേടിയെടുക്കാം. തത്സമാസത്തിന്റെ കിതാബിലുള്ളതാണ്. ോക്കി അല്ലാഹ് ഖുർആനിൽ ഇറക്കിയ തൊലൂർ പിടിച്ചിട്ട് മാത്രം തൊടണമെന്ന് വരെ ബഹുഭൂരിപക്ഷം പറയുന്ന ഈ ഖുർആനിലെ ആയത്തിനെ ഈ സ്നേഹിക്കുന്ന കാമുകിയുടെ കാമുകിയുടെ കാലിന്റെ താഴെ എഴുതി കുഴിച്ചിടണമെന്നാണ്. കുഴിച്ചിടുമ്പോൾ ആർക്കാവ് സ്നേഹം ഉണ്ടായാ? വിശ്വാസിന്. ഈ കുഴിച്ചിട്ടവന്റെ വ്യസനമല്ലോ കലപ്പാന്റെ മകൻ, അവന് നല്ല സ്നേഹം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ കാമുകിയുടെ കഴിവ് കയറിയിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുന്നു, പൊടി കല്യാണം കഴിച്ചോ, കഴിച്ചില്ലെങ്കിലും ചെയ്തോ, വിരോധമില്ലാന്ന്. പിന്നെ രണ്ടാളും പെടുന്നു. അവസാനം ഏത് താൽക്കാലികമാണല്ലോ ഈ വിചാരം എന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ല? അങ്ങനെ പൈശാചിക ചെറിലേക്ക് ചേരാൻ വേണ്ടി സഹായിക്കാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം ഒരു കാലത്തും ഖുർആൻ അവഗണിക്കരുത്, താഴ്ത്തരുത്. ഈയിടെ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ തന്നെ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി കയ്യിൽ കിട്ടുന്നതിനെ കുറിച്ച്. കയ്യിലാവട്ടെ കാലിലാവട്ടെ മഴയത്ത് തന്നെ മന്ത്രിച്ചു വരുന്ന ഒരു മൗലവിയുണ്ട്. എന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം. എന്റെ കൂടെ മദീന യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന ആളായിരുന്നു കുറെ കാലം. എന്നെ ഒഴിവാക്കിപ്പോയി മദീനത്ത്. ഞാൻ മദീനത്തെ പള്ളിയുടെ അകത്ത് ആള് പറയുമ്പോൾ എന്റെയും അദ്ദേഹത്തിനും കസാലെ ബേക്കിലും മുമ്പിലുമാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചാളാണ്. ആ മനുഷ്യനടുക്കിലേക്ക് ഏതെങ്കിലും പാകിസ്ഥാനിയോ അല്ലെങ്കിൽ കേരളക്കാരനോ ഉറുപ്പുമായിട്ട് ഇത് പോയാൽ അദ്ദേഹം കത്തിരികൊണ്ട് ആദ്യം കത്തി പോയി. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ പോയി വെച്ചി, നിങ്ങളെ ഉറുപ്പിങ്ങനെ കാണിച്ചത് പോയി വെച്ചി, ഞാൻ ശരിയാക്കി ശരിയാക്കി തരയാൾ. എന്തുകൊണ്ട്? നിന്റെ രോഗം ഇതിലൂടെയാണെന്ന് അദ്ദേഹം പറയും. അത് റസൂൽ പറഞ്ഞാണ്. റസൂൽ അല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ അങ്ങനെ കെട്ടിയ വ്യക്തി വന്ന് കണ്ടപ്പോൾ അത് പൊട്ടിക്കാൻ പറഞ്ഞു. അത് പൊട്ടിക്കാൻ വേണ്ടി കൽപ്പിച്ചു, വെളിച്ചെറിയാൻ വേണ്ടി കൽപ്പിച്ചു, അത് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സാധനമാണെന്ന് കൽപ്പിച്ചു. നാം വള്ളിയിലൂടെയല്ല, ഉറുപ്പിലൂടെയല്ല, കടലാസിലൂടെയല്ല, പേനയിലൂടെയല്ല അള്ളാഹുവിന്റെ സാമീപ്യം നേടാനോ രോഗം മാറാനോ പരിശ്രമിക്കേണ്ടത്. മറിച്ച് നമുക്ക് നാം പറയാറുള്ളത് പോലെ നാം കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതി നാം പേര് നടക്കാൻ പാടുള്ളതല്ല. ഉദ്ദേശിച്ച ലക്ഷ്യം നന്നാകുന്നത് പോലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന മാർഗവും നന്നായിരിക്കണം. മാർഗം റസൂൽ പഠിപ്പിക്കാത്ത മാർഗമാണെങ്കിൽ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും അള്ളാന്റെ കോഫിൽ തട്ട് രക്ഷപ്പെടാൻ സാധിക്കൂല. ആ രോഗം പൂജാന്റെ അടുക്കൽ പോയ രോഗം മാറാറുണ്ട്. ചിലപ്പോൾ പൂജാന്റെ അടുത്ത് പോയാലും രോഗം മാറാറുണ്ട്. അതല്ലടോ നോട്ടം, മാറുന്നോ മാറുന്നില്ലേ എന്നുള്ളതല്ല നോട്ടം. അള്ളാ അനുവദിച്ച റസൂല് കാണിച്ചെന്ന രൂപമാണോ നീ ജീവിച്ചത്? എന്നാൽ നിനക്ക് അള്ളാന്റെ പൂജി നേടാം, അല്ലെങ്കിൽ നിന്റെ രോഗം മാറിയാലും നിനക്ക് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതാണ് യഥാർത്ഥ അഹ്ലുസ്സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്നത്. പിശാചികൾ ഇവിടെ അള്ളാഹുവിന്റെ റസൂല് വരുന്നതിന് മുമ്പ് അഥവാ അള്ളാഹു റസൂൽ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ചെയ്തിരുന്നതായ അവരുടെ പരിശ്രമത്തെ കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു നിങ്ങളുടെ അടുക്കലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. സഹീഹ് ബുഖാരിയിലെ ഹദീസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹത്തോട്, ഈ വന്ന വ്യക്തിയോട്, നിങ്ങൾ നിങ്ങളുടെ പിശാചിനെ നിങ്ങളുടെ അടുക്കൽ വരാറുള്ള വ്യക്തിയെ കാണാറില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂന്ന് ദിവസമായ തുടർച്ചയായിട്ട് എന്റെ അടുക്കലേക്ക് എന്റെ പിശാച് വന്നിട്ട് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അലം തറൽ ويرثها من بعد إنكاسها ولحوقها بالقلاس وأهلاسها ജിന്നുകളുടെ വേഴ്സുകളൊക്കെ തന്നെയാണല്ലോ. ഒരാൾക്ക് പൂജാരിമാർക്കുള്ള വേഴ്സുകൾ, ജിന്നുകൾക്കുള്ള വേഴ്സുകൾ, അതൊക്കെ ഒരു പ്രത്യേക വേഴ്സുകളാണ്. സാധാരണക്കാർ ഉപയോഗിക്കുന്ന വേടല്ലോ. അങ്ങനെ മൂന്ന് പ്രാവശ്യം അല്ലല്ല എന്ന് പറഞ്ഞാല് ജിന്നുകള് അവരുടെ കാസർകോട്ട് ഭാഷയിൽ പറഞ്ഞാൽ മാറാപ്പും കെട്ടിയാവിച്ച് കയറി ഒട്ടകത്തിന്റെ മീതെ കയറി അവരിത പോവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. പൈസാചിക സ്വറിന്റെ എല്ലാം കാലം കഴിഞ്ഞു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് കിനാവിന് മുതലി കാണാണ്. ഒരു ദിവസം കണ്ടു, രണ്ടാം ദിവസം കണ്ടു, മൂന്നാം ദിവസവും കണ്ടു. മൂന്നാം ദിവസം കണ്ടപ്പോൾ മൂപ്പരെ എത്തിയിട്ട് എനിക്ക് മൂന്ന് സന്ദർഭം സമയമായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ നബിഗുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിക്കുകയുണ്ടായി. ശരിയാണ്, ഞാനും ജാഹിലിയ കാലഘട്ടത്തിനെ കുറിച്ച് മുത്തു പറയാണ്. ഞാനും ബിംബങ്ങളുടെ പരിസരത്തിൽ കാബത്തിന്റെ താഴെ ഒരവസരത്തിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ എന്റെ ഉറക്കത്തിൽ ഞാൻ കിനാവിൽ കണ്ടു. ഇതും നിങ്ങൾ കേൾക്കുന്ന ബുഖാരിയിലുള്ളത് തന്നെയാണ്. ഞാൻ കിനാവിൽ കണ്ടു ഒരാളെന്നോട് വന്നിട്ട് പറയും, ഒരാള് കാബയുടെ പരിസരത്തിലുള്ളതായ കാബയിൽ സ്ഥാപിക്കപ്പെട്ടതായ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു എഗിലിനെ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ട് അറത്തു. ഞാൻ കിനാവിൽ കാണാണ്, പശുവിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഉണ്ടല്ലോ. പണ്ട് തന്നെ ഉള്ളതാണ് എന്ത്, പോത്തുകളെ അള്ളാഹു അല്ലാത്തവർ അർക്കുക എന്നുള്ള സമ്പ്രദായം. അത് പണ്ട് തന്നെയുണ്ട്. അത് ഇന്ന് മാത്രമുള്ളതല്ല, അള്ളാഹു അല്ലാത്തവർക്ക് അർക്കുക എന്നുള്ളത്. അത് ചെയ്തു പോകരുത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ എന്ന് അള്ളാഹു നിർബന്ധമുള്ളതുകൊണ്ടാണ് നമ്മളോടല്ല കൽപ്പിച്ചത്, നാം ചെയ്യുന്നത്. അവിടെ പറഞ്ഞതെന്താണ്? വാന അവ്വലുൽ മുസ്ലിമീൻ. നബിമാർ അങ്ങനെയാണല്ലോ, നബിമാർ അവ്വലുൽ മുസ്ലിമീനാണ്, നമ്മളോ ഇനൽ മുസ്ലിമീനാണ്. അതെ, പിന്നെ സലാത്തി, എന്റെ നമസ്കാരം, എന്റെ എല്ലാ ചടങ്ങുകൾ, നേർച്ചവഴിപാടുകൾ, എന്റെ അറവുകൾ ആർക്കാണ്? അള്ളാഹ്ക്കാണ്. ഒരിതാനിക്ക, അത് അള്ളാഹ്ക്കേ പാടുന്നു എന്ന് എതിർത്തു പറയണമെന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ് അഞ്ചൊക്കെ നമസ്കാരത്തിൽ അതുകൊണ്ടാണ് ഓഹാന മിനൽ മുസ്ലിമീൻ ഞാൻ സുന്നിയാവുന്നത്, ഇല്ലെങ്കിലോ ഞാൻ സ്ഥിരസേനക്കാരുടെ പിന്നിലാണ് നിൽക്കേണ്ടി വരിക. ഇത് അവനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുകയാണ്. 17 റക്അത്തിൽ 5 പ്രാവശ്യം പറയിപ്പിക്കുകയാണ് എല്ലാ മുസ്ലിമിനെ കൊണ്ട്. മനസ്സിലായില്ലേ? അതാണ് നാം പറയുന്നത്, എന്ത് അള്ളാഹ് മാത്രമേ അറക്കാവൂ എന്ന് പറഞ്ഞാൽ അറക്കുന്ന സമയത്ത് മാത്രം അള്ളാഹു അക്ബർ എന്ന് പറയണമെന്നല്ല. പിന്നെയോ ആ അറക്കുന്ന സാധനം നേർച്ചയാക്കുന്നത് മൈദീശീക്കങ്ങൾക്കല്ല, മന്ദപ്പദങ്ങൾക്കല്ല, ബദീയങ്ങൾക്കല്ല. പക്ഷേ പറയണമില്ലെങ്കിൽ മനസ്സിലാവൂല. പിന്നെയോ അള്ളാഹു മാത്രം. അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് ധർമ്മം ചെയ്തിട്ട് എത്തിക്കുന്നെങ്കിൽ എത്തിക്കോളി എന്നല്ലാതെ ഇത് നേർച്ച മന്ദർത്ഥങ്ങൾക്ക് എന്ന് പറയാനുള്ള അധികാരം ഇല്ല. എന്തുകൊണ്ടല്ല പറയുകയാണ്? ആരുടെ സ്വർഗത്തിൽ പോകുന്നവരോഹാഫൂനയോമൻ മാത്രം നേർച്ചയാക്കിയിട്ട് ആ നേർച്ച അള്ളാഹ് കിട്ടുന്നതായ ഒറിജിനൽ അഹലി സുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകൾ. എങ്ങനെയാണ് അവർ, എന്തിനാണ് അവർ അള്ളാഹ് നേർച്ചയാക്കുന്നത്? ഭയാനകമായ വിശാലമായ ഏൽക്കാൻ പറ്റാത്തതായ അപകടത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ അള്ളാഹ് മാത്രം നേർച്ചയാക്കുന്നത്. അങ്ങനെ അള്ളാഹ് നേർച്ചയാക്കുന്ന വിഭാഗമായാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് എന്ന സൂറത്തിൽ അള്ളാഹു ഉദ്ധരിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് ഉമർ പറയുന്നു, ഒരു മനുഷ്യന് വന്നിട്ട് ഭിന്നത്തിന് ഒരു പശുവിനാർക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെ പശുവിനാർത്തു കഴിഞ്ഞപ്പോൾ പശുവിന്റെ ഭാഗത്ത് നിന്നിട്ട് വമ്പിച്ചൊരു അട്ടഹാസം, ഒരു മനുഷ്യൻ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെയുള്ള അട്ടഹാസം ഞാൻ കേട്ടിട്ടേയില്ല ജീവിതത്തിൽ. എന്താണ് ആ അട്ടഹാസം? അല്ലയോ വിഡ്ഢി, അല്ലെങ്കിൽ അല്ലയോ ശ്രദ്ധിക്കാത്തവരെ, നല്ല വചാരതിയുടെ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ വിജയകരമായ വെടിപ്പുമായി വരുന്നുണ്ട്. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. ഇത് ആരുടെ കിനാവാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കിനാവാണ്. എപ്പോഴാണിത്? നുബുവത്തായിട്ടില്ല, റസൂലിന് നുബുവത്ത് കിട്ടിയിട്ടില്ല. മഹാനായ ഉമർ പറയുന്നു, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ മക്കയുടെ ആ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹു ഏകനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സംഭവം നേരത്തെ പറഞ്ഞതായ ആ വ്യക്തിയുടെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ ഉമർ പറയുന്നു, ചരിത്രകാരന്മാരും മുഹദ്ദിസീങ്ങളും പറയുന്നു, സവാദ് ബിൻ ഖാറബ് എന്ന് പറയുന്നതായ സഹാബിയായിരുന്നു ഈ കിനാവ് കണ്ടതായ കണക്കപ്പിള്ള. ശ്രദ്ധിക്കണം, സഹീഹ് ബുഖാരിയിലാണ് സംഭവം. എന്താണ്? സവാദ് ബിൻ ഖാറബ് എന്ന സഹാബിയായിരുന്നു ഈ കിനാവ് കണ്ടിട്ട് കണക്കപ്പിള്ളയാണെന്ന് ഉമർ മനസ്സിലാക്കിയതായ ആ ഉടമ എന്ന്. എന്നാൽ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ബുഖാരി അല്ലാത്തതായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, താരീഖിലാവട്ടെ, അതുപോലെ തന്നെ മുഅ്ജമുൽ കബീറിലാവട്ടെ, കാമിലിലാവട്ടെ, ദലായിൽ ബൈഹക്കിയിലാവട്ടെ, ഇബ്നു അസാഖിന്റെ ഗ്രന്ഥത്തിലാവട്ടെ, അവിടെയെല്ലാം വേറെ രൂപത്തിലാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. അതെന്താണ്? 3 ദിവസം പിശാചുകൾ എന്റെ അടുക്കലേക്ക് വന്നു എന്ന് സവാദ് പറയുന്നു. അതിൽ സവാദിന്റെ പേരുണ്ട്, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒരു പക്ഷേ വിശദീകരിച്ചിട്ടില്ലെന്ന് വന്നേക്കാം. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ അതിൽ പരിഭ്രാന്തപ്പെട്ടു. അവർ പറയുന്ന വേടുകളിൽപ്പെട്ടതാണ്, അജിപ്പുലിൽ ഇതാണ് കിനാവിൽ അദ്ദേഹം കണ്ടത് എന്നാണ് മറ്റ് റിപ്പോർട്ടുകളിലുള്ളത്. അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. എന്നിട്ട് ഞാൻ ഇസ്ലാമിനെ സ്നേഹിച്ചു. എന്നിട്ട് ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂലാണ് ഞാൻ അന്വേഷിച്ചു. ഞാൻ മദീനത്തിലേക്ക് വന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ട് തന്നെ ഞാൻ തീർന്നിട്ടില്ല. അങ്ങനെ മദീനത്ത് റസൂലുള്ള സഹാബാക്കളോട് കൂടിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടപ്പോൾ തന്നെ, അല്ലയോ സവാദേ, വെൽക്കം, മർഹബൻ, മർഹബൻ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതായ വേളയിൽ, നിങ്ങളുടെ വാർത്ത ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഞാനത് പദ്യമാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് റസൂലേന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഇത് ആ റിപ്പോർട്ടിന്റെ പരിപൂർണത. ഹത്താനീ ليلة أتاك رسول من لؤي بن غالب فشمرت عن ذيل الإزار والصفف لينزع لب الوجناء عند السبات بي فأشهد
فتولي എന്തിനാണ് കേട്ടോളി എന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾ പറയും. ഒരു പക്ഷേ ഞാനിപ്പോൾ പറയുന്നില്ല.
ഫഷ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നൽ ലഖീനിൽ അതായിബു വകുല്ലി ശഫീഅൻ ഹീന ലഹു ഖറാബത്തിൻ സിവാ കാബി മുഗ്നിൻ അൻത വാദിബി ഖാറബി.
ഇത് കേട്ടപ്പോൾ, ഈ പദ്യം കേട്ടപ്പോൾ എന്താ അതിന് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ പിശാചിൽ നിന്നിട്ട് ശബ്ദം കേട്ടിട്ട് അവസാനം സത്യം മനസ്സിലാക്കിയിട്ട് ഹസൂർ നിങ്ങടുക്കിലേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങടുക്കിലേക്ക് വന്നത് നിങ്ങളെനിക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണമെന്ന് നമുക്ക് അതുപോലെ ഖാറബി എന്നാണ് ഈ സംഭവം കേട്ടപ്പോൾ ഹസൂർ ചിരിച്ചു എന്നാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആലാനു നിങ്ങൾക്ക് ഇപ്പോൾ പിശാച്ച് വരാറുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഇല്ല, ഇനി ഇപ്പോൾ വിരൽ നിന്നിരിക്കുകയാണെന്ന് പറഞ്ഞു എന്നാണ്. ഈ ഹദീസിനെ കുറിച്ച് മഹാത്മാക്കളാകുന്ന ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കഴിവുള്ള ഇമാമിങ്ങൾ ഇന്ന് ജീവിക്കുന്നവരല്ല, കഴിഞ്ഞ ദിവസം ജീവിച്ചവരല്ല, 500, 600, 700, 800, 1000 വർഷം കൊണ്ട് ജീവിച്ചതായ മഹാത്മാക്കൾ അഥവാ ആശ്രമവൻ ആശ്രമം നെയ്യുന്നവൻ നെയ്യണമെന്ന് നാം പറയാറുണ്ടല്ലോ. അതെ, ആ ഇത് സ്വർണം സ്വർണമാണോ അറിയണമെങ്കിൽ എവിടെ കൊണ്ടുപോകണം? സറാഫന്റെ അടുക്കൽ കൊണ്ടുപോകണം. അവന്റെ അടുക്കലാണ് ആ കല്ലുള്ളത്, മാറ്റി നോക്കാനുള്ള കല്ലുള്ളത്. ആ മാറ്റി നോക്കാനുള്ള കല്ലുള്ളവർ പറയുന്നു ഈ ഹദീസ് മുൻഫറാണ്, വിരോധിക്കപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെടേണ്ടതല്ല. സഹിഹായ ബുഖാരിയിലുള്ള ഹദീസിന് വിപരീതമായിട്ട് വരുന്നതാണ്. എങ്ങനെയാണ് പൈശാചിക വഹി എങ്ങനെയാണ് അദ്ദേഹത്തിന് വന്ന സമയത്ത് റസൂൽ മദീനയിലേക്ക് എത്തിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് സസൂരപ്പളവ മദീനുണ്ടാവാൻ സാധ്യതയുണ്ടോ? എവിടെ ഉണ്ടാവേണ്ടത്? മക്കത്ത ഉണ്ടാവേണ്ടത്. അങ്ങനെ ഇതിനോടനുബന്ധിച്ച് വരുന്നതായ കഥകളെല്ലാം സഹിഹായിട്ട് വരുന്നതല്ല, സഹിഹായ സംഭവം മുമ്പ് കേട്ടതാണ്. ആ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തിനാണ് നിങ്ങളോട് അടിയുറച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. ഈ പദ്യത്തിനൊരു വാക്കിന്റെ ആ വാക്ക് തൂങ്ങി പിടിച്ചിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത വിഭാഗമെന്ന് നാം വിശേഷിപ്പിക്കാത്തവർ പറയാറുണ്ട്. എന്ത് റസൂലിനോട് സഫാഅത്തിന് നേരിട്ട് ചോദിക്കാം. എന്തുകൊണ്ട്? ഇദ്ദേഹം വന്നിട്ട് ചോദിച്ച പദ്യത്തിൽപ്പെട്ടതായിട്ട് എന്താ പറഞ്ഞത്? فَكُلِّ شَفِيعًا حِينَ حِينَ لَا ذُو قَرَابَةٍ سِوَاكَ بِمُغْنٍ عَنْ ثَوَابِ بْنِ قَارِبٍ സയാദ് ബിൻ ഖാറബിന് നിങ്ങളല്ലാതെ മറ്റാരുമില്ലാത്ത കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയേ ഞങ്ങളെ നിങ്ങൾ സഹായിക്കണം, എന്നെ എനക്ക് നിങ്ങൾ സഫാഅത്ത് ചെയ്യണം എന്നല്ല അതിലുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഇനി ഹദീസ് സഹിയായാലോ എന്നാലും നമുക്ക് യാതൊരു ആക്ഷേപമില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശഫാഅത്തിന് മാത്രമല്ല റസൂലേ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കൂയെന്ന് റസൂലുള്ളാഹിനോട് എത്ര സഹാബാക്കൾ ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹിനോട് അല്ലാഹിനോട് പ്രാർത്ഥിച്ചു, അദ്ദേഹം സ്വർഗപ്പുള്ളിയായി മാറുകയും ചെയ്തു. എന്നാൽ സ്വർഗത്തിലാണോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ക്യൂ നിൽക്കൂലാണ് കണ്ടപ്പോൾ ലാസ്റ്റ് ചോദിച്ച സഹാബിയോട് പറഞ്ഞു, ഇനി ചോദിക്കരുത്, എന്റെ നിങ്ങളുടെ നേരെ തൊട്ട് ചോദിച്ചാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് ഉകാശയാണ്, ഉകാശ കൊണ്ടുപോയി കളഞ്ഞു സ്വർഗം, ഇനി നിങ്ങൾ ചോദിക്കരുത് എന്നാണ് റസൂല് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിന്നെ ചോദിക്കൽ എന്നെ പണിയുണ്ടാവുകയുള്ളൂ. ഞാൻ സ്വർഗത്തിലെ നരകത്തിലാണ് ഇങ്ങനെ ചോദിച്ചെന്നെ റസൂൽ എന്ത് പറഞ്ഞു? ആ ഉകാശ കൊണ്ടുപോയി പരിപാടിയും. അപ്പോൾ ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കമ്പിയില്ല, കമ്പിയിലൂടെ വഹി വന്നുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൂട്ടരെ. ആര്? നാം. ആര്? യഥാർത്ഥ ജമാഅത്തിലുടമകൾ. ആര്? ഖുർആനിന്റെയും ഹദീസിന്റെയും പിന്നാലെ നടക്കുന്നവര്. ആ അങ്ങനെയുള്ള വിഭാഗമായി മാറാൻ പരിശ്രമിക്കണം. സുന്നത്ത് ജമാഅത്താവരുത്, യഥാർത്ഥ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് അതാണ് നാം ആവേണ്ടത്. അതെപ്പോഴാവുകയുള്ളൂ? ഖുർആന്റെ പിന്നാണ് നടക്കുക, ഹദീസിന്റെ പിന്നാണ് നടക്കുക എന്ന്. എന്നാലോ അള്ളാഹുവിന്റെ റസൂലിനോട് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം സഹാബാക്കൾ ചോദിച്ചു അതെല്ലാം അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടിയാണല്ലോ ചോദ്യമുണ്ടായത് എന്നത് ബുദ്ധിയുള്ളവന് ചോറുതുന്ന ബുദ്ധിയുള്ളവെന്നറിയാം. റസൂല് മരിച്ച ശേഷം പാടില്ല എന്നാണ് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തതായിട്ട് മുസ്ലിമായി ജീവിച്ച, മുസ്ലിമായി മരിച്ചതായ ഒരു സഹാബിയും ഒരു താബിഈയും ചെയ്തു എന്നത് സ്ഥാപിക്കാൻ സാധിക്കൂലാണ് ഞാൻ പറയുമ്പോൾ എന്തടാ സാധിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ആരും അവിടുന്ന് ശബ്ദം ഉണ്ടാക്കരുത്. അങ്ങനെ പറയുമ്പോൾ സാധിക്കുമെങ്കിൽ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ തെളിവ് കാണിച്ചു തരിക. ആ തനിച്ചുമതി പേടിയുണ്ടെങ്കിൽ ഒറ്റക്ക് നാം ആരും വരുന്നില്ല. ആ മനസ്സിലായില്ലേ? എന്നല്ലാതെ വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അവിടുന്ന്. അത് പറ്റില്ല. എന്തുകൊണ്ട്?
നമുക്ക് സംശയമില്ലാത്തത് കൊണ്ട് നമുക്ക് സംശയമുണ്ടെങ്കിലല്ലേ നാം സംശയം തീർക്കാൻ പോകേണ്ടതുള്ളൂ. നമുക്ക് സംശയമില്ല, നാം സംശയം തീർത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പള്ളി വർഷത്തെ പൂർത്തിയാക്കിയിട്ട് ഇസ്ലാമാർ പഠിക്കുന്ന കോളേജ് പൂർത്തിയാക്കിയിട്ട് വിദ്യയും പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതിന് ശേഷം സത്യം ഏതാണെന്ന് ഉറച്ച ശേഷം പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. അതിനുമുമ്പ് പറയാൻ തുടങ്ങിയിട്ടില്ല. സീതിയൊക്കെ ഇവിടെയുള്ളവർക്ക് അറിയാം, നിങ്ങളിലും മുമ്പ് ചിലപ്പോൾ 20 വർഷം മുമ്പ് തന്നെ മക്കത്തുള്ള മദീനത്തുള്ള ഹറമുകളിൽ നിന്നിട്ട് ഈ ഉള്ളവന്റെ സംസാരങ്ങൾ കേൾക്കാൻ തുടങ്ങിയവർ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണ്, നാം ഈ കേട്ട സംഭവത്തിൽ നിന്നിട്ട് പഠിച്ച പാഠം അള്ളാഹു റസൂലിനെ നിർദ്ദേശിക്കാൻ പോവുകയാണ്. അഥവാ നമ്മുടെ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നാം എവിടെത്തി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത ക്ലാസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു. നബിക്ക് കിനാവിലൂടെ ഇതാ നുബുവത്തിന്റെ എല്ലാ മുഖവുരകളിൽ വരുന്ന സന്ദർഭം. കിനാവുകളിലൂടെ മുഖവുരകൾ, ആ കിനാവുകളിലൂടെയുള്ള മുഖവുരകൾ വരുന്ന വേളയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഗാർഹിറയിലേക്ക് എത്തിയത്, ഗാർഹിറയിൽ എത്ര കാലം ഉണ്ടായി, അങ്ങനെ അവസാനം എപ്പോഴാണ് ജിബ്രീല് ശരിക്കും നേരിട്ടിട്ട് ജിബ്രീലായിട്ട് വന്നത്, കിനാവിലൂടെ അല്ലാതെ വന്നത്, ഈ തീയതിയൊക്കെയും അതിന്റെ പരിസരത്തിലൂടെ പഠിക്കേണ്ടതായ ചരിത്ര വശങ്ങളും ഖുർആനിലൂടെ ഹദീസിലൂടെ ഹിസ്റ്ററി ഗ്രന്ഥങ്ങളിലൂടെ അടുത്ത ക്ലാസ്സിൽ പിടിക്കുവാനും കേൾക്കുവാനും ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുവാനും അള്ളാഹു കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന ഇവനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമുറഹീമായ നാഥാ, സാധുക്കളായ സാധുക്കളായ ദോഷികളായ നിന്റെ അടിമകൾ ഈ അർദ്ധരാത്രി സമയത്ത് ഈ ബഹുമാനിച്ച് ആദരിച്ച നാട്ടിൽ ഈ ബഹുമാനിച്ച് ആദരിച്ച സ്ഥലത്ത് സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പുതിയതായ കൈയിനെ വെറുതാതെ മടക്കി കളയുന്ന രക്ഷിതാവേ, അന്നിന്ന് പ്രസവിച്ച മക്കളെ പോലെ യാതൊരു പാപവുമില്ലാതെ പാപമോചിതരായിട്ട് ഈ സദസ്സോട് വിട വാങ്ങാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന രക്ഷിതാവേ, ഈ നാട്ടിന്റെ ബഹുമതിയെയും പവിത്രതയെയും ബഹുമാനത്തെയും കാത്തു സൂക്ഷിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വല്ല തെറ്റിപ്പുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യുകയാണേ രക്ഷിതാവേ. ഇങ്ങനെയുള്ള സദസ്സുകളിലേക്ക് വന്നതായ ഈ മഹാത്മാക്കളെ നീ സ്വീകരിക്കുന്ന രക്ഷിതാവേ, അവർക്കെതിരെ ബാത്തായി സ്വീകരിക്കുന്ന രക്ഷിതാവേ, ഇതിലൂടെ നിന്റെ സാമീപ്യം നേടാനുള്ള ഭാഗ്യം നൽകണേ രക്ഷിതാവേ, മാതൃകാ പുരുഷന്മാരായ മാതൃകാ മഹതികളായി നാട്ടിലേക്ക് പോകാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ രക്ഷിതാവേ.